വിശുദ്ധ യോഹന്നാൻ 11 അധ്യായം 18 വാക്യം മുതൽ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബെഥന്യ യെരൂശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെതിരേൽപ്പം ചെന്നു, മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഉപകർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അത് ശ്രദ്ധിക്കൂ. എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ച്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങേക്കായി കാത്തു നിൽക്കുമ്പോൾ ആ വാക്കുകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്പെടുത്തണമേ. അങ്ങയുടെ വചനത്തെയും അങ്ങയുടെ ദാസനെയും വേദഭാഗത്തെയും സകലതും യേശു ക്രിസ്തു നാമത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഞാനിവിടെ ആയിരിക്കുന്നത് ദൈവത്തിന് ജനങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. അധിക നേരം പ്രാർത്ഥിക്കണം എന്നതിനു വേണ്ടിയോ രോഗികളുടെ മേൽ കൈവയ്ക്കണം എന്നതിനോ അല്ല, എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രൻ നമ്മുടെ ഇടയിലുണ്ട് എന്ന കാര്യം അവർ തിരിച്ചറിയണം എന്നതിനു വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ നാം അനന്തരം യേശു വന്ന് വിളിച്ചു എന്ന വിഷയത്തിന്മേൽ സംസാരിക്കുന്നു. ഇപ്പോൾ നാം ഈ സംസാരിക്കാനായി പോകുന്ന ഈ വിഷയം ഒരു വളരെ വിഷാദകരമായ സമയമായിരുന്നു. നമ്മുടെ കർത്താവിന്റെ ജീവകഥ നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ നല്ല കുട്ടിയായ ലാസർ സുഹൃത്തായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നു. അവനായിരുന്നിട്ട് യോസഫ് പോയതിനു ശേഷമോ, അതല്ലെങ്കിൽ അവനവനെ വിട്ട് ലാസറിനോടും മേരിയോടും മാർത്തയോടും കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങിയ ശേഷമോ ആകാം, അവർ ഉറ്റ മിത്രങ്ങളായിരുന്നു. അവർക്കുണ്ടായിരുന്ന അവൻ അവർക്കൊരു ഉറ്റ കൂട്ടുകാരനും ഒരു നല്ല പാസ്റ്റിനെ പോലെയുമായിരുന്നു. അവന് ധരിക്കാൻ കൊടുത്തിരുന്ന അഥവാ ധരിച്ചിരുന്ന ഒരങ്കി അതിൽ തുന്നൽ കൂടാതെയാണ് ഉണ്ടാക്കിയിരുന്നത് എന്നവർ വിശ്വസിച്ചിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അവനായി അവർ സാധനങ്ങളും മറ്റും ഉണ്ടാക്കിയിരുന്നു, കാരണം അവർ അവനിൽ വിശ്വസിച്ചിരുന്നു. അത് അവരതിൽ വിശ്വസിക്കുകയും അതിൽ വിശ്വസിക്കുന്നു എന്ന് കാണാനും സാധിക്കുമായിരുന്നു. അവർ സഭയെ മറ്റുപേക്ഷിച്ചിട്ട് അവനെ പിൻപറ്റിയിരുന്നു. ആ ദിവസങ്ങളിൽ അതൊരു മഹത്തായ കാര്യമായിരുന്നു. അതിൽ നിന്നും മാറിപ്പോയാലോ അതിന്റെ ശിക്ഷ കൊന്നുകളയുന്നതിന് സമമായത് ആയിരുന്നു. എന്നാൽ അവർ അവകാശപ്പെട്ടതും ചുറ്റിനും നടന്നിരുന്നതുമായ ഈ യേശു എന്നയാൾ അവരുടെ പള്ളികളെ കീറിക്കളയുകയും അവരുടെ പുരോഹിതന്മാരെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറയുകയും മറ്റും ചെയ്ത് അവൻ ചെയ്തിരുന്നു. അവരവർക്കൊരു വലിയ ഹാനി വരുത്തിയിരുന്നു എന്ന് അവർ വിചാരിച്ചിരുന്നു. മാത്രമല്ല അതുമല്ല, അവനെ ഏറ്റുപറഞ്ഞാൽ പോലും അവരെ സിനഗോഗിൽ നിന്നും പുറത്താക്കി കളയുമായിരുന്നു. അന്ന് അവരുടെ പള്ളിയിൽ നിന്നും നിങ്ങളെ പുറത്താക്കി കഴിഞ്ഞാൽ അവർ വിചാരിച്ചിരുന്നത് ഇല്ല, ഒരു വഴിയുമില്ല, വീണ്ടെടുക്കപ്പെടാൻ ഒരു മാർഗവുമില്ല എന്നായിരുന്നു. നിങ്ങൾ അവരിൽ ഏതെങ്കിലും പരീക്ഷരുടെയോ ചതൂക്കരുടെയോ അതല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ഒരു പക്ഷത്ത് ആയിരുന്നിട്ടില്ലാതെ അതിന് പുറത്തായിരുന്നാൽ നിങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ടാവില്ല. അവർക്കതിന്റെ അവകാശം താക്കോലുകൾ ഉണ്ടായിട്ട് അവർ ആഗ്രഹിക്കുന്ന പക്ഷം നിങ്ങളെ തൊഴിച്ചു പുറത്താക്കാനും ആ വിധത്തിലുമായിരുന്നു അതിനെ അവർ പറഞ്ഞിരുന്നത്. നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. കാണുന്നോ, ഇപ്പോൾ അത് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ചരിത്രം സർവ്വസാധാരണ പോലെ വീണ്ടും വീണ്ടും തുടരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അതിന് ദുഃഖകരമായിരിക്കുന്നു, എന്നാൽ അത് വീണ്ടും ആവർത്തിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അത് വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. യേശുവിനെ പറ്റി മോശമായിട്ടാണ് ചിന്തിച്ചിരുന്നത് എന്ന് നാം കണ്ടു. അനേക നേരങ്ങളിൽ ജനങ്ങൾ അവരുമായി യോജിക്കാത്ത മനുഷ്യനെ അവർ ന്യായവിധി നടത്തുന്നു. നാം അത് ചെയ്യാൻ പാടില്ല. നമ്മിൽ ഒരാളിന് മറ്റേയാളുമായി വിയോജിക്കാം, അപ്പോഴും സൗഹാർദ്ദപരമായിട്ടായിരിക്കണം. ഒരു മനുഷ്യനുമായി നിങ്ങൾക്ക് വിയോജിക്കാനായില്ല എന്നിരിക്കലും അപ്പോഴും അവനെ സ്നേഹിക്കുകയും അവനായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അവനുമായി യോജിക്കാനായില്ല എന്നത് അത് തിരുവചനത്തിന്റെ ആധാരത്തിലായിരിക്കുകയും അധിക പ്രകാശനത്തിന് വേണ്ടിയുമായിരിക്കുന്നു എങ്കിൽ ഞാൻ അവനോട് ഒന്നും തന്നെ പറയുകയില്ല. സ്നേഹത്തോടുകൂടെ തന്നെ ഞാൻ എല്ലായ്പ്പോഴും അവനുമായി വിയോജിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവൻ എന്നോടും അത് തന്നെ ചെയ്തിരിക്കണം. നാം നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വചനം പറയുന്നത് തന്നെ നമ്മുടെ ആധാര വിഷയത്തെ നാം ഇട്ടിരിക്കണം. വചനം മാത്രമായിരിക്കട്ടെ സത്യം. നമ്മുടെ മതവിശ്വാസമോ നമ്മുടെ വിചാരങ്ങളോ അല്ല. അവൻ എന്താണ് പറയുന്നത്? ഒരു വ്യക്തിപരമായ വ്യാഖ്യാനവുമില്ല. വചനം എന്താണോ പറയുന്നത്? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒരു കാര്യം ചെയ്തിരുന്നു. അത് കാഴ്ചയ്ക്ക് ഏകദേശം ദൈവനിന്ദകമായി തോന്നിയിരുന്നു. അത് കഴിഞ്ഞ രാവിലത്തെ ധർമ്മോപദേശികളുടെ പ്രഭാത ഭക്ഷണ സമയത്തായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ യേശുവിനെ ഒരു വിചാരണയിൽ കിട്ടിരുന്നു. ഞാൻ പറഞ്ഞു, അവർ അന്ന് ചെയ്തതുപോലെ തന്നെ അവർ ഇന്നും അത് ചെയ്യുന്നു. നമുക്ക് സമയമുണ്ടെങ്കിൽ അതൊരിക്കൽ കൂടി ഒരു നിമിഷത്തേക്ക് ഞാൻ ആവർത്തിച്ചാൽ അത് നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇത് പറയട്ടെ. ഇന്ന് നാം കാണുന്നത് ഇങ്ങനെയാണ്. ലൂഥറൻ നവോത്ഥാനത്തിൽ അവന്റെ ആ സമയത്ത് നീതിമാൻ വിശ്വാസ ജീവിക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നു. വിശ്വസിക്കുന്ന ആ മനുഷ്യൻ അത് കിട്ടിയിരിക്കുന്നു. അവരിൽ അനേകർ വിശ്വസിക്കുന്നു, എന്നാൽ അവർക്കതുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. ജോൺ വെസ്ലിയുടെ ദിവസങ്ങളിലാണ് അവർക്ക് രണ്ടാം അനുഗ്രഹം ലഭിച്ചിരുന്നു എങ്കിൽ അവർ അതിനെ നീതീകരണം എന്ന് വിളിച്ചിരുന്നു. സമ്പൂർണമായ നീതീകരണം. അവർക്ക് സന്തോഷമുണ്ടായിട്ട് ആർത്ത് വിളിച്ചിരുന്നു. ആർപ്പിടുന്ന എല്ലാവർക്കും അതുണ്ടായിരുന്നു. എന്നാൽ അവർക്കതില്ലെന്ന് അവർ തന്നെ കണ്ടുപിടിച്ചു. അവരിൽ അനേകർ ആർപ്പിടുകയും അവർക്കത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. പെന്തക്കോസ്തിന്റെ ദിവസങ്ങളിൽ അവർ പറഞ്ഞിരുന്നു, ദാനങ്ങൾ പുനഃസ്ഥാപിക്കൽ, പരിശുദ്ധാത്മാഭിഷേകം തിരികെ വന്നിരിക്കുന്നു, അന്യഭാഷ സംസാരിക്കുന്നയാളിന് അത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അനേകർ അന്യഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിലും അവർക്കത് കിട്ടിയിട്ടില്ലെന്ന് നാം കണ്ടുപിടിച്ചു. അതിനാൽ അവർ പറയുന്നത്, അതെ, ആത്മാവിന്റെ ഫലങ്ങളാണ്, അതാണ് ആ കാര്യം. ഓ അല്ല, ആത്മാവിന്റെ ഫലങ്ങളിലല്ല. ക്രിസ്ത്യൻ സയൻസുകാർക്ക് അതുണ്ട്. അവിടെ കട്ടത്തോട് പോലും സ്നേഹമാണ് ആത്മാവിന്റെ ഫലം. ആർക്കെങ്കിലും ഉള്ളതിനേക്കാൾ അധികം സ്നേഹം അവർക്കുണ്ട്. എന്നിട്ടും അവർ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിരാകരിക്കുന്നു. അവനെ ഒരു പ്രവാചകൻ എന്നാണ് വിളിക്കുക, വെറും ഒരു സാധാരണ മനുഷ്യൻ. കാണുന്നോ? അതുകൊണ്ട് അതല്ല കാര്യം. വേറും ഒരു നിമിഷത്തേക്ക് ഞാൻ ആ ചോദ്യം ഉന്നയിക്കട്ടെ. യേശുവിനെ ഞാനൊരു വിചാരണയിൽ കൊണ്ടുവരട്ടെ. പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് ഈ പ്രസ്താവന നടത്തിയതിനാൽ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. നിങ്ങളിലേക്ക് വെളിച്ചം വീശാനായി ഒരു നിമിഷത്തേക്ക് ഞാൻ അവന് വിരോധമായി നിലകൊള്ളട്ടെ. കാണുന്നോ? ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. പിന്നിലേക്ക് ചെന്ന് യേശു ഭൂമിയിലായിരുന്ന നാളുകളിലെ മറ്റൊരു ദിവസത്തിലേക്കാണ് ഞാൻ പോകുന്നത്. നസ്രനായ യേശു എന്ന ഈ വ്യക്തിക്ക് വിരോധമായി നിങ്ങളോട് ന്യായവാദം ചെയ്യാനാണ് ഞാൻ വരുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ അതാണെന്ന് ബൈബിൾ പറയുന്നു. ശരി, സ്നേഹം ദീർഘമായി ക്ഷമിക്കാനുള്ള ആത്മാവാണ്. വിനയം, ക്ഷമ, ശാന്തത മുതലായവും സ്നേഹവും. ഇപ്പോൾ ഞാനിത് ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് ചിലത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്ത്യാനി എന്താണ്, എന്തായിരിക്കണം എന്ന് നാം പറയുന്നതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നിങ്ങളുടെ പ്രായമുള്ള ഈ പുരോഹിതനെ നോക്കുവിൻ. അവന്റെ വലിയ 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 പുപ്പൻ ഒരു പുരോഹിതനായിരുന്നു. അവനൊരു പുരോഹിതനായി ലേവിയുടെ ഗോത്രത്തിൽ നിന്നും ജനിക്കേണ്ടിയിരുന്നു. ചെറുപ്പത്തിൽ നിങ്ങളെല്ലാവരും കടന്നു വന്ന വിധത്തിൽ ഒരു ജീവിതമല്ല അവൻ നയിച്ചതെന്ന് നാം കണ്ടു. അവൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അവനെ തന്നെത്താൻ ചരിച്ച് അവന് അവിടെ വചനം പഠിക്കാനായി, ദൈവവചനം അവിടെ പഠിക്കാനായി പോകേണ്ടതുണ്ടായിരുന്നു. രാവും പകലും അവൻ അതിലൂടെ കടന്നുപോയി. ചുരുളിലുള്ള ഓരോ അക്ഷരവും ഓരോ വാക്കും പഠിച്ചിട്ട് അവനത് കാണാതെ പഠിക്കണമായിരുന്നു. അവൻ തികച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ടായിരുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ അമ്മയും അപ്പനും തമ്മിൽ വിവാഹിതരായപ്പോൾ ഭാര്യാഭർത്താക്കന്മാരായി അവരെ യോജിപ്പിച്ചത് ആരായിരുന്നു? നിങ്ങളുടെ ദൈവീകനായ പുരോഹിതൻ. നിങ്ങളുടെ അപ്പൻ തന്റെ കൃഷിയിടത്തുനിന്നും കണം വാങ്ങിയ കാശ് തിരികെ കൊടുക്കാനാകാതെ അതിന്റെ പണയക്കാരൻ അത് കൈവശപ്പെടുത്താൻ വന്നപ്പോൾ അവിടേക്ക് ആരാണ് വന്നത്? അവനോടൊപ്പം ചേർന്നത് ആരാണ്? നിങ്ങളുടെ പുരോഹിതൻ. നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസവിക്കുമ്പോൾ അവളുടെ അടുക്കളായി നിന്നിരുന്നത് ആരായിരുന്നു? ദയാവാനായ പുരോഹിതൻ. നിങ്ങൾ ആവശ്യക്കാരനും രോഗിയുമായിരുന്നപ്പോൾ നിങ്ങളെടുക്കൽ വന്നത് ആരായിരുന്നു? നിങ്ങളുടെ ദയാവാനായ പുരോഹിതൻ. എട്ടാം ദിവസം പരിച്ഛേദന നടത്തി നിങ്ങളെ അനുഗ്രഹിച്ച് ദൈവത്തിന് സമർപ്പിച്ച ആരായിരുന്നു? നിങ്ങളുടെ ദയാവാനായ പുരോഹിതൻ. നിങ്ങളുടെ അമ്മയും അപ്പനും വിവാഹമോചനം ചെയ്യാനുള്ള അവസാന നിമിഷത്തിൽ അവർ രണ്ടുപേരെയും തിരികെ കൊണ്ട് ഒരുമിപ്പിച്ചതാരായിരുന്നു? നിങ്ങളുടെ ദയാവാനായ പുരോഹിതൻ. അയൽപക്കത്തൊരു ഘട്ടം വന്നപ്പോൾ അതിന്റെ കാര്യങ്ങളെ നോക്കിയത് ആരായിരുന്നു? ദയാവാനായ നിങ്ങളുടെ പുരോഹിതൻ. തീർച്ചയായും തന്നെ. ഇപ്പോൾ ഈ വിധത്തിലെ പ്രായമുള്ള പുരോഹിതനെ ദൈവം ബലിയർപ്പിക്കാൻ ഒരു കുഞ്ഞാട് ആവശ്യമായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു എന്നറിയാവൂ. നിങ്ങളിൽ അനേകരും കച്ചവടക്കാരാണ്, അതിനാൽ നിങ്ങൾ ആട് വളർത്താറില്ല. എന്നാൽ നിങ്ങൾക്ക് ഒരാടിനെ ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് ചില വിൽപ്പനശാലകൾ അവിടെ ഉണ്ടായിരുന്നതിനാൽ അവരുടെ അടുക്കൽ അവരവിടെ വിറ്റിരുന്നു. കച്ചവടക്കാർ അവരുടെ പ്രാണന് വേണ്ടി ഒരു ബലിയർപ്പിക്കാനായി ദൈവം അത് ആവശ്യപ്പെട്ടു. വാങ്ങാനായി അവിടേക്ക് പോയി. ഈ യേശു എന്ന് വിളിക്കുന്ന ചെറുപ്പക്കാരൻ എന്താണ് ചെയ്തത്? അവൻ എവിടെ നിന്നാണ് വന്നത്? അവനൊരു കന്യകയാലാണ് പിറന്നത് എന്ന് പറയപ്പെട്ടു. അങ്ങനെ ഒരു വിഡ്ഢിത്തം ആരാണ് കേട്ടിട്ടുള്ളത്? യോസഫും അവളും ജനിക്കും മുമ്പ്, അതല്ല, അവളും ജോസഫും തമ്മിൽ വിവാഹിതരാകും മുമ്പേ അവന്റെ അമ്മയ്ക്ക് അവനെ കിട്ടി. അവൻ ജനിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. അവന് അവന്റെ തുടക്കമോ ഒരു ചീത്ത പേരുമായിട്ടാണ് തുടങ്ങിയതെന്ന് ഞങ്ങൾ അറിയുന്നു. അവന്റെ പക്കൽ ഏത് അംഗത്വത്തിന്റെ ചീട്ടാണുള്ളത്? അവനൊരു ദൈവീക മനുഷ്യനായിരുന്നു എങ്കിൽ അവൻ ഏതെങ്കിലും ഒരു കൂട്ടരോടൊപ്പം അംഗത്വം എടുക്കാത്ത എന്താണ്? നിങ്ങളുടെ പുരോഹിതൻ വചനം എന്താണെന്ന് പഠിച്ചു 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 പഠിച്ചിട്ട് അവനിതാ ചുറ്റുമായി വരുമ്പോൾ അവൻ കെട്ടിപ്പടുത്തതിനെ വലിച്ചുകീറിക്കളയുന്നു. നിങ്ങളതിനെ ദൈവമെന്നാണോ വിളിക്കുന്നത്? തീർച്ചയായും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പുരോഹിതൻ അവിടെ ഒരു സ്ഥലമുണ്ടാക്കിയിട്ട് അവിടെ നിന്നും നിങ്ങളുടെ ബലിയാടിനെ നിങ്ങൾക്ക് വാങ്ങാനാകുമായിരുന്നു. ഈ ചെറുപ്പക്കാരൻ ചെയ്തതെന്താണ്? ജയയോ ഉറച്ച ചണനാരും തോലും കൊണ്ടുള്ള വലിയ കയറുകളെ കൂട്ടിച്ചേർത്തിട്ട് അവിടെ ചെന്ന് ജനങ്ങളുടെ മേൽ നോക്കി കോപം നിറഞ്ഞവനായി അവൻ അടിച്ചു. അവിടെ ഉണ്ടെന്ന മേശകളെ ചവിട്ടി മറിക്കുകയും അവിടെ നിന്ന് അവരെ അടിച്ചു പുറത്താക്കുകയും ചെയ്തു. കോപ പരവശനായി അവരുടെ മേൽ നോക്കി, അതിനെയാണോ നിങ്ങൾ ആത്മാവിന്റെ ഫലമെന്ന് പറയുന്നത്? അത് മാത്രമല്ല, നോക്കൂ, യഹോവയെ ആരാധിക്കാനായി മനുഷ്യൻ ലഭിച്ച സാഹചര്യത്തെ അപഹരിക്കുകയും ചെയ്തു. കച്ചവടക്കാർ അവനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ ആളുകളെ വളർത്താറില്ല, അതിനാൽ അവൻ അവിടേക്ക് അത് വാങ്ങാനായി പോയി. അവൻ അതിനെ മറിച്ചിടുകയും അവരെ ആട്ടിപ്പുറത്താക്കുകയും അവരെ അവിടെ നിന്ന് ഓടിച്ചു കളയുകയും ചെയ്തു. അവിടെ ആത്മാവിന്റെ ഫലമുണ്ടായിരുന്ന ആർക്കാണ്? കാണുന്നോ, അവിടെയാകുന്നു നിങ്ങൾ. നോക്കൂ, ആത്മാവിന്റെ ഫലമല്ല അന്യ ഭാഷകൾ സംസാരിക്കുന്നതല്ല ആർപ്പിടുന്നതുമല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ബ്രദർ ബ്രൻഹാം, അതിന്റെ തെളിവെന്താണ്? ആ മണിക്കൂറിലെ വചനത്തിന്റെ സമർത്ഥനം. അവർക്ക് ബൈബിൾ ഉണ്ടായിരുന്നു. യഹോവ കൃത്യമായി സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നവൻ അവനായിരുന്നു. അതിനൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ലായിരുന്നു, അതവിടെ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. അവിടെ നിങ്ങളുടെ പുരോഹിതന്മാരുണ്ടായിരുന്നു, അവർക്കുണ്ടായിരുന്നവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സകലതുമായി അത്രയേറെ നിത്യാനുഷ്ഠമായി അവിടെ ഉണ്ടായിരുന്നിട്ടും അവർ വചനം കാണുന്നതൊന്നും തോൽവി അടഞ്ഞിരുന്നു. അവൻ ആ കാലത്തേക്ക് വചനത്തെ ജീവനുള്ളതാക്കി തീർത്തിരുന്നു. അതായിരുന്നു ആ കാലത്തിലേക്കുള്ള തെളിവ്. ലൂഥർ തന്റെ കാലത്തിന്റെയും വെസ്ലിക്ക് അവന്റേതും പെന്തക്കോസ്തിന് അതിന്റെ കാലത്തിന്റെയും തെളിവുണ്ടായിരുന്നു. എന്നാൽ നാം മറ്റൊരു കാലത്തിലാകുന്നു. ആ വക കാര്യങ്ങൾ നന്നായിരുന്നു, എന്നാൽ ഒരു കുഞ്ഞുരുവാകുന്നത് പോലെ വിരലുണ്ടാകുന്നു, കണ്ണ്, മൂക്ക്. കുറച്ചുകൂടി കഴിയുമ്പോൾ അവൻ മനുഷ്യ സൃഷ്ടിയായിത്തീരുന്നു, അവനൊരു പൂർണമായ കുട്ടിയായി തീരേണ്ടതുണ്ട്. അതിനുശേഷം അവൻ ജനിച്ച് ഒരു പ്രാണനം ശരീരവും ആത്മാവുമായിട്ട് ചുറ്റിനും നടക്കാനും കഴിയുന്നവനായിത്തീരുന്നു. ഇതിൽ നിന്നെല്ലാം യേശു അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ പരസ്യമാക്കിയിരുന്നുള്ളൂ എന്ന് നാം കാണുന്നു. ജീവന് മുൻകുറിക്കപ്പെട്ടവർ മാത്രമേ അവനെ കണ്ടിരുന്നുള്ളൂ. വലിയ ജനക്കൂട്ടമല്ല അവന്റെ കൂട്ടരോ. ഒരിക്കലും കയ്യഫാവിന്റെ കൂട്ടം പോലെയുള്ളതായിരുന്നില്ല. എന്തെന്നാൽ കയ്യഫാവിന് മുഴുവൻ രാജ്യത്തെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടാൻ കഴിയുമായിരുന്നു. യേശു വളരെ കുറച്ചുപേരെ ഒരുമിച്ച് വിളിച്ചിരുന്നുള്ളൂ, വളരെയേറെ പേർ അവനെ അറിഞ്ഞിരുന്നില്ല. അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആയിരക്കണക്കിന് പേരുണ്ടായിരുന്നു. അവൻ ഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും അറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ വീണ്ടും സംഭവിക്കും. ജീവങ്കിലേക്ക് വിളിക്കപ്പെട്ടതിലേക്ക് മാത്രമേ അവൻ വരികയുള്ളൂ. ജീവങ്കിലേക്ക് ആരെല്ലാമാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അവൻ അറിയുന്നു. അവനത് ചെയ്യില്ല, അതിനെ പരിപാലിക്കുന്നതാണ് അവന്റെ തൊഴിൽ. അന്നവർ പള്ളിയിൽ നിന്നും പുറത്തു വരികയും അവർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്ന് നാം കണ്ടു. അവനെ കുറിച്ച് പറഞ്ഞിരുന്ന സകല വചനപ്രകാരവുമായിരുന്നു അവൻ. ഒരു ദിവസം അവൻ അവരുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയി. ഞാൻ മൂന്ന് കാര്യങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നു. യേശു പോയപ്പോൾ മരണം കടന്നു വരികയും സകല പ്രതീക്ഷയും നീങ്ങിപ്പോകുകയും ചെയ്തു. കുറച്ച് നിമിഷങ്ങൾ ഞാൻ ഈ മൂന്ന് കാര്യങ്ങളെയും കുറിച്ച് ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു. യേശു പുറപ്പെട്ടു പോയപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോൾ കഷ്ടം കടന്നു വന്നു. അവൻ നിങ്ങളെ വിട്ടുപോകുമ്പോൾ വീട്ടിലോ അതല്ല എവിടെ താമസിച്ചാലും ശരി, കഷ്ടം അതിന്റെ യാത്രയിൽ തന്നെയാണ്. യേശു വിട്ടുപോയി കഴിയുമ്പോൾ സാത്താന് ഒരു തുറന്നിട്ട വാതിൽ ലഭിക്കുന്നു. അവൻ പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ പോയ ഉടൻ തന്നെ മരണമാകത്തേക്ക് വന്നു. യേശു പുറത്തു പോയ ഉടനെ മരണമാകത്തേക്ക് വരുന്നു. അവനിൽ നിന്നും വേർപെട്ടിരിക്കുക എന്നാൽ മരണമെന്നാകുന്നു. അതുകൊണ്ട് യേശു പോയ ഉടൻ തന്നെ മരണമകത്തേക്ക് വന്നു. മരണം ലാസനെ പിടിക്കാനായി വൈകിയില്ല. അപ്പോൾ സ്നേഹിച്ചിരുന്നവരും വിശ്വസിച്ചവരുമായിരുന്നവർ ലാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വരാനായി അവരവനായി ആളയച്ചു. എന്നാൽ അവർ അവനെ കാണുകയും അവൻ ദൈവത്തെ അറിഞ്ഞിരുന്നു എന്നറിയാമായിരുന്നു. അതായത് എന്തായാലും ദൈവം, മാർത്ത അവിടെ അത് പറയുന്നുമുണ്ട്, നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും. അവനും ദൈവവും ഒന്നാണെന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അവൻ ആ സമയത്തിന് വചനമായിരുന്നു, അതിനാലാണ് അവൾ അത് തിരിച്ചറിഞ്ഞത്. അവനെ അവൾക്ക് ബന്ധപ്പെടാനായാൽ അതിന് കഴിയുമെന്ന് അവൾ അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ പോയി കഴിഞ്ഞിരിക്കുകയും അവൻ എവിടെയാണെന്ന് അവർ കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. അവനായി അവർ ആളയച്ചു. മാത്രമല്ല അവൻ വരുന്നതിന് പകരം അവൻ വീണ്ടും അകലത്തേക്ക് പോയി. അതിനാൽ അവർ വീണ്ടും ആളയച്ചു. അപ്പോഴും അവൻ കടന്നു വരുന്നതിന് പകരം അല്പം കൂടെ ദൂരത്തേക്ക് പോയി. ചില നേരങ്ങളിൽ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് ആശ്ചര്യം തോന്നാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകല നന്മയ്ക്കായി കൂടി വരിക്കുന്നു എന്നല്ലേ തിരുവചനം പറയുന്നത്? അവൻ എന്താണ് ചെയ്തിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നവൻ അറിഞ്ഞിരുന്നു. അവിടെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 5:19 അവനിങ്ങനെ പറയുന്നതായി നാം കാണുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങൾ പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് അവനോട് എവിടേക്കെങ്കിലും പോകാനായി പറഞ്ഞിരുന്നു, ഇത്രയും നാൾ എവിടേക്കെങ്കിലും പോകുക. ആ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ പിന്നെന്താണ് ചെയ്യേണ്ടതെന്ന് അവനോട് അറിയിച്ചു. അതായത്, നമ്മുടെ സുഹൃത്ത് ലാസർ ഉറങ്ങുന്നു. അവൻ പറഞ്ഞു, അതേ അവൻ ചെയ്യുന്നു നല്ലതാണ്. അവൻ പറഞ്ഞു, അവൻ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ കുറിച്ച് സന്തോഷിക്കുന്നു. കാരണം അവർ അവനെ അവിടേക്ക് അയക്കാനോ സൗഖ്യമാക്കാനോ അതുമല്ലെങ്കിൽ അവൻ ചെയ്യാൻ പറയുന്നത് ചെയ്യാനായി ശ്രമിച്ചിരുന്നു. എന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ എന്താണോ ചെയ്യാനായി നിർദ്ദേശിക്കപ്പെട്ടത് ദൂരെ പോകുക, അത് മാത്രം ചെയ്തിരുന്നു. അവൻ തിരികെ വരുമ്പോൾ, നിങ്ങൾ അവനെ കല്ലറയിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവൻ തിരികെ ഈ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ എന്താണ് ചെയ്തത് എന്ന് കാണാവുന്നതാണ്. സകല പ്രതീക്ഷയും അസ്തമിച്ചു. ലാസർ മരിച്ചു കഴിഞ്ഞിരുന്നു. ഓരോ മണിക്കൂറിലും അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, അവൻ അരങ്ങിലേക്ക് വരുന്നുണ്ടാകാം, അവൻ അരങ്ങിലേക്ക് വരുന്നുണ്ടാകാം, അവൻ തികച്ചും തിരികെ വരുന്നുണ്ടാകാം. അവസാനമായപ്പോൾ അവൻ മരിച്ചു. ശ്വാസം അവനെ വിട്ടുപോയി. അവർ പുറത്തേക്കെടുത്ത് അവന്റെ ശരീരത്തു നിന്നും രക്തം പുറത്തെടുക്കുകയും അവനെ സുഗന്ധ ദ്രവ്യങ്ങളാൽ പൂശി ശീല കൊണ്ട് പൊതിഞ്ഞു. സുഗന്ധവർഗത്താൽ ശവശരീരം കേടുകൂടാതെ പൂശിയ ശേഷം അവനെ കല്ലറയിൽ കിടത്തി. അവന്റെ കല്ലറയ്ക്ക് മേലായി ഒരു കല്ലുരുട്ടി വെച്ചു. അതവരുടെ സമ്പ്രദായമോ അന്നുള്ള ശവയടക്കത്തിന് വിധമോ ആയിരുന്നു. നിലത്ത് ഒരു കുഴിയുണ്ടാക്കും, അതൊരു പാറയിലായിരിക്കാം. അതിനു മേലായി മറ്റൊരു പാറ എടുത്തു വയ്ക്കും. അതവരുടെ സമ്പ്രദായമായിരുന്നു. ഒന്നാം ദിവസം കടന്നുപോയി, രണ്ടാം ദിവസം കടന്നുപോയി, മൂന്നാം ദിവസം കടന്നുപോയി, നാലാം ദിവസമായി. ആ മനുഷ്യൻ അപ്പോഴേക്കും കല്ലറയിൽ തന്നെ ചീഞ്ഞളിഞ്ഞു കഴിഞ്ഞിരിക്കും. ഒരു പക്ഷേ അവന്റെ മൂക്ക് ആദ്യമായി വീണേക്കാം. അതിനെക്കുറിച്ച് അതാണ് ആദ്യമായി ചീഞ്ഞു പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മൂക്കാണ്. മാത്രമല്ല അവൻ അപ്പോഴേക്കും ചീഞ്ഞളിഞ്ഞിരുന്നു. അവന്റെ മാംസം തിരികെ മണ്ണിലേക്ക്, ഭൂമിയിലെ മണ്ണിലേക്ക് പോയിരുന്നു, അഥവാ പോയിക്കൊണ്ടിരുന്നു. അവന്റെ പ്രാണൻ അവനിൽ നിന്നും 4 ദിവസത്തെ യാത്ര ചെയ്തു കഴിഞ്ഞിരുന്നു. ഈ ജീവിതത്തിൽ അവനെ വീണ്ടും കാണുമെന്നുള്ള സകല പ്രതീക്ഷകളും കഴിഞ്ഞിരുന്നു. സകല പ്രതീക്ഷകളും അവസാനിച്ചപ്പോൾ അവർ കാത്തിരുന്നിരുന്നു. ഒരു പക്ഷേ അവൻ ഒന്നാം ദിവസമോ രണ്ടാം ദിവസമോ വന്നാലോ? ഇല്ല, അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുകയും അവൻ വന്നതുമില്ല. അപ്പോൾ നൈരാശ്യം അതിന്റെ സ്ഥാനമെടുത്തു കഴിഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ അവളോടിങ്ങനെ പറഞ്ഞിരിക്കാം, ഗുരു പുറത്തുണ്ട്, ഇവിടെ ഇതാ മാർത്ത തെരുവിലൂടെ താഴേക്ക് പോകുന്നു. സകല പ്രതീക്ഷയും പോയി കഴിഞ്ഞിരുന്നു. ആ 2 മണിക്കൂറിൽ യേശു കടന്നു വന്നു. അങ്ങനെയുള്ള സമയത്താണ് സാധാരണയായി അവൻ വരിക. കാണുന്നോ, അവൻ ആ ഏറ്റവും ഇരുട്ട സമയത്തേക്ക് വന്നപ്പോൾ അപ്പോൾ യേശു അരങ്ങിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ വന്നിട്ട് മാർത്തയെ വിളിച്ചു. അവന്റെ സാന്നിധ്യം പുതിയ പ്രതീക്ഷകളെ ഉരുവാക്കി. ആ പയ്യൻ മരിച്ചു എന്നത് കാര്യമല്ല, അപ്പോഴും അവന്റെ സാന്നിധ്യം പുതിയ പ്രതീക്ഷകളെ കൊണ്ടുവന്നു. ഹൃദയസ്തംഭനത്താലോ ക്യാൻസറിനാലോ ഡോക്ടർമാർ നിങ്ങളെ കൈയൊഴിഞ്ഞിട്ട് എന്റെ സുഹൃത്തെ ഇന്ന് രാത്രിയിൽ നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടാകാം. ഒരു പക്ഷേ ഒരു കസേരയിൽ മുടന്തനായി നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലെന്ന് ശാസ്ത്രം പറഞ്ഞിരുന്നിരിക്കാം. നിങ്ങളുടെ എലമ്പുകളിൽ കാൽഷ്യം കുമിഞ്ഞുകൂടിയതിനാൽ നിങ്ങളെ ഇന്നത് ബാധിച്ചിരിക്കുന്നു. അതിനാൽ ഇനിമേൽ നിങ്ങൾക്ക് അവയെ വളയ്ക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞേക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം തീരെ മോശമായിട്ട് നിങ്ങൾ ഏത് നിമിഷവും പോയേക്കാമെന്ന് ഡോക്ടർ പറഞ്ഞേക്കാം. ഓ, വളരെയേറെ ടിവിയും ക്യാൻസറും ബാധിച്ചിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിച്ച അവസാന പ്രതീക്ഷയും, അതിനാൽ ഡോക്ടർ നിങ്ങളെ ചികിത്സിക്കാൻ കഴിയില്ലെന്ന് കാണപ്പെട്ടേക്കാം. എന്നിരുന്നാലും സാന്നിധ്യത്തിലാകുകയും യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ള തിരിച്ചറിവ് വീണ്ടും പ്രതീക്ഷകളെ കൊണ്ടുവരുന്നു. ഏതെങ്കിലും ഒരു ദിവസം അതിന്റെ പേര് നിങ്ങളോട് പറഞ്ഞേക്കാം. ഒരു പക്ഷേ അതിനു മുമ്പൊരിക്കലും നിങ്ങൾ അതേക്കുറിച്ച് കേട്ടില്ലായിരിക്കാം. എന്നാൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾ പറയും, ഒരു സഭയുള്ളതെനിക്കറിയാം, അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ മരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. കാണുന്നോ, പുതിയ പ്രതീക്ഷകൾ പൊട്ടിമുളയ്ക്കുന്നു. അതെല്ലായ്പ്പോഴും സംഭവിക്കുന്നു. അന്ധകാരത്തിന്റെ മണിക്കൂറിൽ യേശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ, അത് സാധാരണമാണ്. അവന്റെ സാന്നിധ്യം പുതിയ പ്രതീക്ഷകളെ ഉളവാക്കുന്നു. അത് കഴിഞ്ഞ രാത്രി ചെയ്തതുപോലെ തന്നെ ഇന്ന് രാത്രിയും ചെയ്യാനിടയാകട്ടെ. സംശയത്തിന് യാതൊരു നിഴലും കൂടാതെ ആ സമർപ്പിക്കപ്പെട്ട വചനത്തെ നാം കാണുമ്പോൾ, അത് പ്രത്യക്ഷമാക്കി തെളിയിക്കുമ്പോൾ, അത് 1900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരിക്കുകയും കാൽവരിയിൽ മരിച്ച 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി അവരുടെ കണ്ണുകളെ തുറന്ന അതേ യേശു തന്നെ ഈ ദിവസത്തിൽ വാഗ്ദാനത്തെ ചെയ്തിരിക്കുകയും ഇന്നു രാത്രിയിൽ ഇപ്പോൾ നമ്മുടെ സാന്നിധ്യത്തിൽ ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്നു. അത് ജനങ്ങളിലേക്ക് പ്രതീക്ഷയുണ്ടാക്കാൻ നിർബന്ധിക്കുന്നു. പുതിയ പ്രതീക്ഷകൾ മിന്നിത്തെളിയുന്നു. ചിലപ്പോൾ ആരെങ്കിലും സഭ കുറച്ചു നാളുകളായി വരേണ്ട പോലെ കാണുന്നു. കുറച്ച് കുറച്ചു മാസങ്ങളായി നമുക്ക് ശുദ്ധജലം ലഭിക്കുന്നില്ല, നമുക്കൊരു ഉണർവുണ്ടാകുന്നില്ല. എല്ലാവരും വളരെ നിശ്ചലമായോ മറ്റേതോ ഒരു വിധത്തിൽ കാണപ്പെടുന്നു. നാം പള്ളിയിലേക്ക് പോയി ഒരു പാട്ട് പാടുന്നു, പിന്നെ കുറെ സന്ദേശം കേട്ടിട്ട് തിരികെ പോകുന്നു. എന്നാൽ നിനയ്ക്കാത്ത നാഴികയിൽ നാം ശുഷ്കിക്കാൻ തുടങ്ങുമ്പോൾ യേശുവരങ്ങളിലേക്ക് വരികയും നമ്മെ ഉന്മേഷമുള്ളവരാക്കുകയും ചെയ്യുന്നു. ചില പുതിയ കാര്യങ്ങൾ നമുക്ക് നൽകുന്നു. അവനത് ചെയ്യാനായി എപ്പോഴും അവിടെ ഉണ്ടാകും. യേശു കടന്നു വരുമ്പോൾ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്നു. അവന്റെ സാന്നിധ്യം പുതിയ പ്രതീക്ഷയെ കൊണ്ടുവരുന്നു. ദൈവത്തിന്റെ സാക്ഷാത്കരിക്കപ്പെട്ട ആ വചനം അവനായിരുന്നു എന്നവൾ അറിഞ്ഞിരുന്നു. അവൾ ആ കാലത്തെ കണ്ടിരുന്നു. അതല്ല, അവൾ അത് കണ്ടില്ലായിരുന്നു എങ്കിൽ അപ്പോഴും യാഥാസ്ഥിക സഭയിൽ തന്നെ ആയിരിക്കുമായിരുന്നു. അവൾ അപ്പോഴും അതേ സഭയിൽ തന്നെ ആയിരിക്കുമായിരുന്നു. എന്നാൽ അവൾ വാഗ്ദത്ത വചനത്തെ കണ്ടുകഴിഞ്ഞിരുന്നു. ആ വാഗ്ദത്ത വചനം അവനുള്ളിൽ പ്രത്യക്ഷമാക്കുന്നത് അവൾ കാണുകയും അവൻ ജീവനുള്ള വചനമായിരുന്നു എന്നവൾ അറിയുകയും ചെയ്തിരുന്നു. അവൾ അതിനെ കുറിച്ച് കേട്ടപ്പോൾ എത്ര പേരാണ് അവളെ വിമർശിക്കാൻ പോകുന്നതെന്ന് അവൾ പരിഗണിച്ചില്ല. എന്തായാലും ശരി, അവളാൽ കഴിയുന്ന പരമാവധി വേഗത്തിൽ അവൾ അവനായി പുറത്തേക്ക് വന്നു. കാണുന്നോ, ആ സാക്ഷാത്കരിക്കപ്പെട്ട വചനം അവനായിരുന്നു എന്നവൾ അറിഞ്ഞിരുന്നു. ഏലിയാവിന്റെ നാൾക്കളിലെ അവന്റെ ചരിത്രം അവൾ വായിച്ചിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ആ ദിവസത്തിലെ ദൈവത്തിന് സാക്ഷാത്കരിക്കപ്പെട്ട വചനം അവനായിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു. കർത്താവിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ വരുന്നു. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു അനുഗ്രഹത്താൽ നൽകപ്പെട്ടിരുന്ന ഒരു കുഞ്ഞ് അവൾക്കുണ്ടായിരുന്നു. ആ പ്രവാചകൻ അവളെ അനുഗ്രഹിച്ചതിനാലാണ് അവൾക്ക് ആ കുഞ്ഞുണ്ടായത്. ഒരു നാൾ ഏകദേശം 11 മണിയാകുമ്പോൾ അവനൊരു സൂര്യാഘാതം ഉണ്ടായെന്ന് വരാം. അതായിരുന്നു, ബൈബിൾ പറയുന്നില്ല, അവൻ അവന്റെ അപ്പനോടൊപ്പം വയലായിരുന്നു. എന്നൊരിക്കലും ഒരു സൂര്യാഘാതം എന്ന് പറയുന്നേയുള്ളൂ. അവൻ എന്റെ തല എന്ന് വിളിച്ചു കരയാൻ തുടങ്ങി. അത് പകൽ ഏകദേശം 11 മണി നേരത്തായിരുന്നു. അവനൊരു ദാസനുണ്ടായിരുന്നു. പിതാവ് അവനോട് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു. ഏകദേശം ഉച്ചവരെയും അവൻ അവന്റെ അമ്മയുടെ മടിയിൽ കിടന്നു. അസുഖം കൂടിക്കൂടി വന്നു. അവസാനം മരിച്ചുപോയി. ഇപ്പോൾ വിഷാദിക്കാൻ തുടങ്ങുന്നതിന് പകരം എല്ലാ അയൽവാസികളും വന്നുകൂടി കരച്ചു തുടങ്ങി കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ദൃഢതയുള്ള അമ്മ അവളുടെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിരുന്നു. അവൾ അതിനെ കൈകളിലെടുത്ത് അവൾ ആ പ്രവാചകനായി ഒരുക്കിയിരുന്ന ചെറിയ മുറിയിൽ കിടത്തി. ഇപ്രകാരം അവനെ അവന്റെ കട്ടിൽ കിടത്തിയിട്ട് അവൾ ദാസനോട് പറഞ്ഞു, ഓവർ കഴുതയ്ക്ക് കോപ്പിട്ട് മുറുക്കുക, നീ നേരെ കളിക്കുക, നിന്നോട് ഞാൻ പറയുവോളം, അതിനെ നിർത്തിയേക്കരുത്. ഓ എന്റെ, അതാണത്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ ബഹളം വയ്ക്കാനോ ഉള്ള സമയം നമുക്കില്ല. ഇത് മുമ്പുള്ള ദിവസമായിരുന്നു. നമുക്കതിനെ അങ്ങനെ പോകാൻ അനുവദിക്കാം. നാം അവിടെ കിടക്കേണ്ടതുണ്ട്. നമുക്ക് കിടക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് അവൻ പറഞ്ഞു, നീ മുന്നിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്ക, ഞാൻ നിന്നോട് കൽപ്പിക്കുവോളം, നീ തളിക്കുന്നു നിർത്തിയേക്കരുത്. അവർ ഏലിയാവിനെ കണ്ടുമുട്ടുന്നതുവരെ യാത്ര ചെയ്തു. ഏലിയാവ് ഒരു ദൈവപുരുഷനായിരിക്കെ ക്രിസ്തുവിനെ പോലെ അല്ല, ക്രിസ്തു സകലം അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ ദൈവമായിരുന്നു. ഏലിയാവ് ദൈവത്തിന്റെ ഒരു അംശമായിരുന്നു. അത് ഏലിയാവിൽ ക്രിസ്തുവായിരുന്നു. അത് ആ സമയത്തിന് സന്ദേശമായിരുന്നു. കാരണം ആ മണിക്കൂറിലെ കർത്താവിന്റെ വചനം ആ പ്രവാചകനായിരുന്നു. യേശു ആ എല്ലാ പ്രവാചകന്മാരുടെയും പൂർണ്ണതയായിരുന്നു. അവർ ഓരോരുത്തരും അവനെ പ്രത്യക്ഷമാക്കിയതേയുള്ളൂ. അത്ര തന്നെ 30 വെള്ളിക്കാശ് വിൽക്കപ്പെട്ട യോസേഫ് തുടങ്ങി എല്ലായിടത്തും അവൻ ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരുന്നു. അങ്ങനെ തന്നെ മോശയും ചെയ്തു. നിരസിക്കപ്പെട്ട രാജാവായി ദാവീദ് മലയുടെ മുകളിലിരിക്കുമ്പോൾ കരയുകയായിരുന്നു. കാരണം അവൻ നിരസിക്കപ്പെട്ടിരുന്നു. അത് 200 വർഷങ്ങൾ കഴിയുമ്പോൾ ദാവീദ് പുത്രൻ ഒരു മലയുടെ മുകളിലിരുന്ന് അവിടെ ദാവീദിലുണ്ടായിരുന്നു. ക്രിസ്തു ആത്മാവായിരുന്നു അവൻ. എന്റെ അവൻ ദാവീദിന്റെ പേരും വംശവും രണ്ടുമായിരുന്നു. അങ്ങനെ അവൻ മലയുടെ മുകളിൽ യെരുശലേമേ യെരുശലേമേ, ഓരോ കോഴി തന്റെ ചിറകിന് കീഴിൽ തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ എനിക്ക് തന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളാൻ മനസ്സുണ്ടായിരുന്നു എന്ന് കരഞ്ഞും കൊണ്ട് നിരസിക്കപ്പെട്ട രാജാവുമായിട്ടിരിക്കുമ്പോൾ അതെന്തായിരുന്നു? അത് അവിടെ പിന്നിൽ ക്രിസ്തുവായിരുന്നു. സങ്കീർത്തനങ്ങളിൽ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടിരുന്നത്, എന്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, അവർ എന്റെ കാലുകളെയും കൈകളെയും തുളച്ചു, അവർ എന്റെ വസ്ത്രം പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ഉറച്ചിട്ടിട്ടു. ദാവീദ് എഴുതുമ്പോൾ ക്രിസ്തുവായിരുന്നു. അത് ദാവീദിലൂടെ ക്രിസ്തു സംസാരിക്കുന്നതായിരുന്നു. അത് ശരിയാണ്, അവൻ വചനത്തിന് പ്രത്യക്ഷമാക്കലായിരുന്നു. പ്രവാചകന്മാർ അരുള് ചെയ്തിരുന്നതിനെ നിവൃത്തീകരിക്കാനായി ക്രിസ്തു കടന്നു വന്നു. എന്തെന്നാൽ വചനം പ്രവാചകന്മാരിലായിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ പഠനത്തിൽ അവൻ പറഞ്ഞു, അവനെ കുറിച്ച് പ്രവാചകന്മാരാൽ പറയപ്പെട്ടിരുന്നതിനെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് അവൻ വന്നത് എന്ന്. എന്നാൽ അവർക്ക് ആ വചനമുണ്ടായിരുന്നു. ഏലിയാവ് ദൈവത്തിന് പ്രവാചകനായിട്ട് ആ ദിവസത്തെ വചനമായിരുന്നു. അതുകൊണ്ട് അവൻ കടന്നു വന്ന് ദൈവത്തിന് ശക്തിയെ പ്രകടമാക്കുവോളം ശൂനേംകാരത്തി സ്ത്രീ പ്രവാചകനടുക്കൽ തന്നെ നിന്നു. അവൻ സ്വയമായി കുഞ്ഞിനു മേൽ കടന്നു കിടന്നപ്പോൾ കുഞ്ഞിന് ജീവൻ തിരികെ കിട്ടി. ഇപ്പോൾ മാർത്തയോ അവൾ വീട്ടിലെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ ധൃതി പിടിക്കുമ്പോഴും പാത്രം കഴുകുകയും മറ്റും ചെയ്യുന്നതോടൊപ്പം തന്നെ കൃത്യമായും ഈ കാര്യവും തിരിച്ചറിഞ്ഞിരുന്നു. അവിടെ അവൾ തന്റെ തനി നിറം കാട്ടി. അവളിൽ എന്തുണ്ടായിരുന്നു എന്ന് കാണിച്ചു. അവൾ അവനെ വളരെ വേഗത്തിൽ കാണാൻ ശ്രമിച്ചു. ഏലിയാവിൽ ദൈവമുണ്ടായിരുന്നു എങ്കിൽ ക്രിസ്തുവിലും ദൈവമുണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി അവൻ തന്നെ എന്നവൻ തെളിയിച്ചിരുന്നു. ആമേൻ. അതിനെ ആ ദൃഢനിശ്ചയത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവൾ അവന്റെ അടുത്തേക്ക് പോയി. അവൾക്കവനെ കിട്ടണമായിരുന്നു. അവിടെ വെച്ച് അവൾ അവനെ കണ്ടു. അവൾ അവന്റെ അവന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഓർക്കൂ, അവനതൊരിക്കലും മാറ്റിയിട്ടില്ലെന്ന് അറിയുക. ദൈവം തന്റെ പദ്ധതിയെ ഒരിക്കലും മാറ്റില്ല. മരിച്ചവനെ ഉയർപ്പിക്കാനായി അവൻ ഏലിയാവിലുണ്ടായിരുന്നു എങ്കിൽ അവനത് ചെയ്തിട്ടില്ലെന്നിരിക്കലും മരിച്ചവനെ ഉയർപ്പിക്കാനായി അവൻ ക്രിസ്തുവിലുണ്ടായിരിക്കും. കാരണം അത് അതേ ദൈവം തന്നെ. മാത്രമല്ല, അവനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. അവനെന്നും ആയിരുന്നത് പോലെ തന്നെ ഇന്ന് രാത്രിയിലുമായിരിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. അവന് മാറ്റം വരുന്നില്ല. അവൻ അറിഞ്ഞു അത് അവനിലായിരുന്നു എന്ന് അവളും അറിഞ്ഞിരുന്നു. ശ്രദ്ധിച്ചു, ഒരല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് തെളിയിച്ചു കാണിച്ചു. അവളുടെ സഹോദരനെ കുറിച്ച് അവൾ അവനോട് ചിലത് പറയുന്നേരം അവൾ പറഞ്ഞു, കർത്താവേ, അത് നീയാണെന്ന് ഞാൻ അറിയുന്നു. അവൻ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അവൻ മരിച്ചിരിക്കുന്നു എന്നിരിക്കലും അവൻ ജീവിച്ചെഴുന്നേൽക്കും. ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഞാനാകുന്നു മോശടൽക്കൽ കത്തിക്കൊണ്ടിരുന്ന ആ കുറ്റ ചെടികളിലായിരുന്നവൻ ഞാനാകുന്നു. ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ, ഞാൻ ആ കോട്ടയായിരുന്നു, ഞാൻ ഇപ്പോഴും അവനാകുന്നു. ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഈ മഹത്തായ തീർച്ചപ്പെടുത്തൽ അവനാണ് ആ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന വചനം എന്നവൾക്ക് മനസ്സിലായപ്പോൾ അവനത് പറഞ്ഞപ്പോൾ, ഞാനാകുന്നവൻ ഞാനാകുന്നു, ജീവനും പുനരുത്ഥാനവുമായവൻ ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രവാചകനായിരിക്കെ അവന് കളപറയാൻ കഴിയില്ലെന്ന് അറിഞ്ഞിരുന്നു. അവൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനുള്ള ദൈവപുത്രനായ ക്രിസ്തു അവൻ നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സഹോദരൻ മരിച്ച് അവനെ അവിടെ കല്ലറയിൽ കിടത്തിയിരിക്കുന്നു. എന്നാലും അവന്റെ ശരീരം ഇപ്പോൾ ചീഞ്ഞളിഞ്ഞു കഴിഞ്ഞിരിക്കും. ഇപ്പോഴും നീ എന്തു പറഞ്ഞാലും അത് സംഭവിക്കും. ശരി, അവൻ അതിന് ആമേൻ എന്ന് പറഞ്ഞു കേൾക്കാൻ മാത്രം അവൾ ആഗ്രഹിച്ചിരുന്നു. ഓ മാർത്ത, ഇന്ന് രാത്രി നാം എവിടെയാണ്? വചനം മാത്രം പറയുക, എന്റെ ദാസൻ ജീവിക്കും. അവനത് പറയുന്നത് മാത്രം ശ്രദ്ധിക്കൂ. അവനത് പറഞ്ഞെന്ന് അവർ അവളോട് വന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഇതാ ഇവിടെ അവൻ സ്വയം നിൽക്കുന്നു. ഓ ദൈവമേ, അന്ധമായ കണ്ണുകളെ അവർ കാണേണ്ടതിന് തുറക്കണമേ. അവൻ അവന്റെ സാന്നിധ്യത്തിൽ വചനം സംസാരിക്കുമ്പോൾ സദാസമയത്തും പ്രത്യക്ഷമായി വരുന്നു. അവൾ പറഞ്ഞു, നീ ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം നിനക്ക് തരും, ഞാനത് കേൾക്കട്ടെ. ആ വചനം പറയാൻ അവൻ പറയാനായി അവൾ ആഗ്രഹിച്ചു. അത് മാത്രമാണ് അവൾ കേൾക്കാൻ ആഗ്രഹിച്ചത്, വചനം കിട്ടുക. അത്രമാത്രം അവനത് ചെയ്യുമെന്ന് അവൻ പറയുന്നത് കേൾക്കാൻ അവൾ ആഗ്രഹിച്ചു. അവൻ അപ്പോൾ തന്നെ അത് ചെയ്യാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ നോക്കിയാൽ ദർശനത്താൽ പിതാവ് അവനെ കാണിച്ചത് അവൻ കല്ലറയ്ക്കരകിൽ നിന്നിരിക്കണം എന്നുള്ളതായിരുന്നു. ഓ എന്റെ, നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കൂ. ദൈവം സകലതും ശരിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ശരിയായിക്കൊള്ളും. അവളെ കല്ലറയ്ക്കരികിൽ കിട്ടുന്നത് വരെ കാത്തിരിക്കുക. ശ്രദ്ധിക്കൂ, അത് മാത്രം പറയാനായി അവനെ കിട്ടുമോ എന്നവൾ നോക്കി. അവൻ അപ്പോഴും സകല പ്രതീക്ഷയും അസ്തമിച്ചിരുന്നു. സകലതും തീർന്നു കഴിഞ്ഞിരുന്നു. അവൻ മരിച്ചു പോകുകയും കല്ലറയിൽ ചീഞ്ഞളിഞ്ഞു വരുന്നു. എന്നിട്ടും അവനത് പറയുന്നത് കേൾക്കണം. അത് മാത്രമാണ് അവൾ ആഗ്രഹിച്ചത്. ഇപ്പോൾ ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും എന്നവൻ പറഞ്ഞതിനെ അവൾ വിശ്വസിച്ചിരുന്നു. അവൾ അത് വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും, അവൻ മരിച്ചാലും ജീവിച്ചെഴുന്നേൽക്കും, ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കയില്ല എന്ന് അവൻ പറഞ്ഞതിനെ അവൾ കേട്ടിരിക്കുകയും അവൾക്ക് അസാധ്യമായവയെ വിശ്വസിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ചോദിച്ചു, നീ ഇത് വിശ്വസിക്കുന്നോ? അപ്പോൾ അവൾ പറഞ്ഞു, ഉവ്വ കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. ലോകത്തിലേക്ക് വന്നിരുന്ന ദൈവപുത്രൻ നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ തന്നെ ഇപ്പോഴും നിലകൊള്ളുകയാണ്. അല്പനേരം മുമ്പ് ആ സഭയെപ്പറ്റി ഞാൻ പരാമർശിച്ചു. അവന്റെ ദൈവത്വത്തെയും അവൻ ദൈവമായിരുന്നില്ലെന്നും അവന് പ്രവാചകൻ മാത്രമായിരുന്നു എന്നും ഒരു സാധാരണ വ്യക്തിയായിരുന്നു വിശ്വസിച്ചിരുന്ന ഒരു സ്ത്രീയോട് വളരെ നാളുകൾക്ക് മുമ്പല്ലാതെ ഞാൻ സംസാരിച്ചിരുന്നു. വാസ്തവത്തിൽ അവൻ അതായിരുന്നു. അവൻ അതും അതിലധികമായി ദൈവവുമായിരുന്നു. നോക്കൂ, അവൻ സാക്ഷാത്കാരമായിരുന്നു. യേശു ആ പയ്യൻ, ആ മനുഷ്യൻ ശരീരമായിരുന്നു. ദൈവം അവനിലായിരുന്നു വസിച്ചിരുന്നത്. ദൈവം അവനിലായിരുന്നു. അവൻ ഒരു ദൈവ മനുഷ്യനായിരുന്നു. അവനൊരു മനുഷ്യനായിരുന്നു എന്നിരിക്കലും അവൻ ശരീരത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ട ദൈവമായിരുന്നു. നാം യേശുവിനെ നോക്കുമ്പോൾ നാം ദൈവത്തെ കാണുന്നു. അതിനാലാണ് അവൻ പിതാവിനെ കാണണമോ എന്നെ നോക്കൂ, നിങ്ങൾ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ അവൻ ആ പ്രതീക്ഷയായിരുന്നു. കാരണം അവൻ വചനമായിരുന്നു. ആമേൻ. അത് ആരംഭം മുതൽക്കേ ഉണ്ടായിരുന്നു. ആമേൻ. അവൻ പ്രവാചകന്മാരെ ദൈവമെന്ന് വിളിച്ചിരുന്നു, നിങ്ങൾക്കതറിയാമോ? അവൻ പറഞ്ഞു, ദൈവവചനം ആരുടെ അടുക്കലാണോ വരുന്നത്? നിങ്ങളവരെ ദൈവമെന്ന് വിളിച്ചിരുന്നു, ഞാൻ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റം വിധിക്കുന്ന എങ്ങനെ? കാരണം അവൻ അവിടെ ഉണ്ടാകുമെന്നും അതേ വചനം തന്നെ പറഞ്ഞിരിക്കുകയും അവിടെ അതാ വചനം വീണ്ടും സാക്ഷാത്കരിച്ചുമിരുന്നു. എന്നിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ തെളിയിച്ചു കാണിക്കാൻ കഴിയും. പറയുകയാണ്, താങ്കൾ പ്രസംഗിക്കുന്നു കേൾക്കാൻ എനിക്കിഷ്ടമാണ്, എന്നാൽ ഒരു കാര്യം താങ്കൾ അധികമായി ചെയ്യുന്നു. അതെ, അതെന്താണ്? താങ്കൾ യേശുവിനെ പറ്റി വളരെയധികം ആത്മസ്തുതി നടത്തുന്നു. ഞാൻ പറഞ്ഞു, അവൻ വരുമ്പോൾ അതുമാത്രമായിരിക്കും എന്റെ വിരോധമായി കണ്ടുപിടിക്കാനാകുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ആ കുറ്റം മാത്രം, അതുമാത്രമായിരിക്കും അവന് എന്നിൽ കണ്ടുപിടിക്കാൻ കഴിയുക എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് 10,000 നാവുണ്ടായിരുന്നെങ്കിലും എനിക്കധികം സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. ഓ എന്റെ, അവൻ എന്തായിരുന്നു? അവൾ പറഞ്ഞു, താങ്കൾ, എന്നാൽ താങ്കൾ അവനെ ദൈവമാക്കി. ഞാൻ പറഞ്ഞു, അവനായിരുന്നു, അഥവാ അവനല്ലായിരുന്നു എങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചതിയനായിരിക്കുമായിരുന്നു അവൻ. അവൾ പറഞ്ഞു, അവനൊരു പ്രവാചകനായിരുന്നു. ഞാൻ പറഞ്ഞു, അവനൊരു പ്രവാചകനായിരുന്നു, അത് സത്യം തന്നെ. ഒരു ദൈവപ്രവാചകൻ, വചനത്തിന്റെ പൂർണ്ണത, പ്രവാചകന് തന്റെ പക്കൽ വചനം മാത്രമേ വരുന്നുള്ളൂ, അതാണ് അവനെ അങ്ങനെ ഒരു പ്രവാചകനാക്കി തീർക്കുന്നത്. എന്നാൽ അവൻ വചനത്തിന്റെ പൂർണ്ണതയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് താങ്കൾക്ക് തെളിയിച്ചാൻ കഴിയും, താങ്കൾ അവനെ ദിവ്യമായതാക്കുന്നു. ഞാൻ പറഞ്ഞു, അവൻ ദിവ്യമായതായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അവന് ദിവ്യനായിരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ അവനതായിരുന്നു. അവൾ പറഞ്ഞു, താങ്കൾ ബൈബിളിൽ വിശ്വസിക്കുന്നു എന്ന് താങ്കൾ തന്നെ പറയുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. അവൾ പറഞ്ഞു, താങ്കളുടെ സ്വന്തം ബൈബിളിനാൽ അവൻ ദിവ്യനായിരുന്നില്ലെന്ന് ഞാൻ താങ്കൾക്ക് തെളിയിച്ചു തരാം. ഞാൻ പറഞ്ഞു, അത് ചെയ്താലും ബൈബിൾ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ പിന്നെ ഞാനത് വിശ്വസിക്കാം, കാരണം വചനം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ പറഞ്ഞു, ലാസന്റെ കല്ലറയിലേക്കുള്ള വഴിയിലൂടെ പോകുമ്പോൾ അത് യോഹന്നാൻ 11 എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഓർമ്മയുണ്ട് മാഡം. പറഞ്ഞു, അതെ, ഇപ്പോൾ വഴിയിലൂടെ താഴേക്ക് പോകുമ്പോൾ അവൻ കരഞ്ഞു, അവൻ കരഞ്ഞു എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ പറഞ്ഞു, തീർച്ചയായും അവൻ കരഞ്ഞു എന്ന് ബൈബിൾ പറയുന്നു. ചോദിച്ചു, എങ്ങനെയാണ് അവൻ ദിവ്യനായിരുന്നു കൊണ്ട് കരയുന്നത്? ഞാൻ പറഞ്ഞു, അവനൊരു മനുഷ്യനായിരുന്നു. മനുഷ്യനും ദിവ്യനുമോ? ഞാൻ പറഞ്ഞു, അതെ മകളെ, നീ അത് കാണുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അവൻ അവിടേക്ക് പോകുമ്പോൾ കരയുന്നവരോടൊപ്പം കരഞ്ഞുകൊണ്ട് പോയപ്പോൾ അവനൊരു മനുഷ്യനായിരുന്നു. അത് ശരി തന്നെ, ദുഃഖിക്കുന്നവരോട് ചേർന്ന് ദുഃഖിച്ചു, അവൻ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ തന്റെ ചെറിയ ശോഷിച്ച ശരീരത്തെ നിവർത്തിക്കൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ മരിച്ചു 4 മനുഷ്യൻ തന്റെ സ്വന്തം കാലുകൾ എഴുന്നേൽക്കുന്നു. അതവനെ ഒരു മനുഷ്യനെ മേലെ കൊണ്ടുപോകുന്നു. അതൊരു മനുഷ്യനുണ്ടായിരുന്ന ദൈവമായിരുന്നു. ദൈവത്തിനല്ലാതെ മരിച്ചവൻ ഉയർപ്പിക്കാൻ കഴിയുന്നവർക്കാണ് അവൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു. അത് ശരി തന്നെ. ക്ഷീണിതനായി അന്ന് രാത്രിയിൽ സമുദ്രത്തിൽ അവൻ അവിടെയായിരുന്നപ്പോൾ ബോട്ടിന്റെ പിന്നിലായി കിടക്കുകയായിരുന്നു. അവനെ അന്ന് രാത്രിയിൽ തന്നെ മുക്കിക്കളയുമെന്ന് 10,000 പിശാചുക്കൾ ശപഥം ചെയ്തിരുന്നു. അപ്പോൾ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരുന്ന കടലിൽ ആ പഴയ ബോട്ട് ഒരു കുപ്പിയുടെ അടപ്പ് പോലെ ചാഞ്ചാടിക്കൊണ്ടിരുന്നു. ആ പിശാചുക്കൾ ചിന്തിച്ചിരുന്നത്, ഞങ്ങൾക്ക് അവനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു, അവൻ ഉറങ്ങുന്നു, ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് മുക്കിക്കളയും. ഓ, അവന് മനുഷ്യനായിരുന്നു, ക്ഷീണമുള്ളവനായിരുന്നു. എന്നാൽ അവൻ എഴുന്നേറ്റുകൊണ്ട് തന്റെ കാൽ ബോട്ടിനെ കരക്കടുപ്പിക്കുമ്പോൾ കെട്ടിയിടുന്ന മുനമ്പൽ ചവിട്ടിക്കൊണ്ട് അതിനെ നോക്കി പറഞ്ഞു, ശാന്തമാകൂ. കാറ്റും തിരമാലകളും അവനനുസരിച്ചു. അതൊരു മനുഷ്യന്റെ മേലെയായിരുന്നു. അവൻ മലയിൽ നിന്നിറങ്ങുമ്പോൾ അവന് വിശന്നു, അവനൊരു മനുഷ്യനായിരുന്നു. എന്തെങ്കിലും ഭക്ഷിക്കാനായി ഉറട്ടിയുടെ കഷ്ടമോ ഒരു അത്തിപ്പഴത്തിനോ മറ്റോ നോക്കിയിരുന്നു. എന്നാൽ അവൻ 5 2 മീനും കയ്യിലെടുത്ത് 5,000 പേരെ തിരിച്ചിരിക്കുമ്പോൾ അത് ദൈവം ആ മനുഷ്യനിലായിരുന്നു. അത് ശരിയാണ്. ഓരോ മനുഷ്യനും എപ്പോഴെങ്കിലും ഒരു ചെറിയ വിധമെങ്കിലും ശരി അത് വിശ്വസിക്കും. എല്ലാ കവികളും അത് വിശ്വസിച്ചിരുന്നു. ഒരുവൻ ഇങ്ങനെ എഴുതിയതിൽ ഒരാശ്ചര്യവുമില്ല. ജീവിച്ചുകൊണ്ടെന്നെ അവൻ സ്നേഹിച്ചു, മരിച്ചുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു, അടക്കത്താൽ അവൻ എൻ പാപങ്ങളെ ദൂരമാക്കി, ഉയർത്തെഴുന്നേറ്റ് അവൻ എന്നേക്ക് നീരീകരിച്ചു, ഒരു നാൾ അവൻ വരുന്നു. ഓ മഹത്തായ നാൾ. എടി പരനെറ്റ് അദ്ദേഹത്തിന്റെ പാട്ടുകളെ വിൽക്കാനാകില്ല. ഒരു നാൾ പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്താൽ വിരങ്ങലിച്ചുകൊണ്ട് ഒരു പേന കയ്യിലെടുത്ത് അവൻ ഉദ്ഘാടന പാട്ടെഴുതി. അവൻ അതെഴുതുമ്പോൾ, യേശുവൻ നാമത്തിന് അധികാരത്തിൽ സകലനും ആർപ്പിടട്ടെ, ദൂതന്മാർ സാഷ്ടാംഗം നമിക്കട്ടെ, രാജകീയ കിരീടം കൊണ്ടുവരട്ടെ, സകലത്തിനും കർത്താവായി അവനെ കിരീടം ചൂടിക്കാം. അല്ലേലൂയ. തീർച്ചയായും അവനതായിരുന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതെ ശ്രീമാൻ. ആ നൂതന ദിവസത്തെ ചിന്തകളൊന്നും മാറി അവൾക്കിപ്പോൾ അസാധ്യമായതിനെ വിശ്വസിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നത് കാണാനായി, ഭൂതജീവൻ കാണാനായി അസാധ്യമായതിനെ നിങ്ങൾക്കും വിശ്വസിക്കേണ്ടതുണ്ട്. അവനത് തിരിച്ചറിയിക്കുന്നു എങ്കിൽ, എന്നാൽ അവൻ വചനമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എങ്കിൽ പിന്നെ ആ അസാധ്യമായത് സംഭവിക്കാനിടയുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവൻ സൃഷ്ടാവാകുന്നു. അവൻ പറയുന്നത് സകലതും അവനോട് ചേർന്ന് നിൽക്കും. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. അത് അവന്റെ വചനമാകുന്നു. അസാധ്യമായത് സാക്ഷാത്കാരമാകുന്നത് ദൈവം അതിനെ അവന്റെ വചനത്തിന്മേലെടുക്കുമ്പോഴാണ്. അതെ ശ്രീമാൻ, ദൈവം അതിനെ അവന്റെ വചനത്തിന്മേലെടുക്കുമ്പോൾ ആ അസാധ്യമായവയെല്ലാം സാക്ഷാത്കാരമായി തീരുന്നു. അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് ദൈവം പറയുമ്പോൾ നിങ്ങൾ ആ വചനത്തിലെടുത്തുകൊണ്ട് ശ്രദ്ധിച്ചാൽ ആ അസാധ്യമായത് സംഭവിക്കുന്നതായി കാണാം. അത് തീർച്ചയായും ഉണ്ടാകും. എന്നാൽ ശ്രദ്ധിക്കൂ, അതെല്ലാം ആയിരുന്നിട്ട് മോൾ പറഞ്ഞു, ഇപ്പോഴും കർത്താവേ ദൈവത്തോട് നീ എന്ത് ചോദിച്ചാലും ദൈവം അത് ചെയ്യും. അവനിൽ നിന്നും ആ വാക്ക് കടന്നു വന്നുവെങ്കിൽ അവൾക്കത് ഉണ്ടാകും എന്നറിഞ്ഞിരുന്നു. ആ വചനത്തെ എടുക്കുക, അത് മാത്രമാണ് അവൾക്ക് ആവശ്യമായിരുന്നത്. അതെ, അത് അവളുടെ ഏറ്റവും അന്ധകാരമ സമയമായിരുന്നു. യേശു കടന്നു വന്ന് വിളിച്ചു. ഓ, എന്തൊരു കാര്യമായിരുന്നു അവർ കണ്ടത്! ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അന്ധകാരത്തിന് മണിക്കൂറുകൾ വന്നിട്ടില്ല. മറ്റു ചിലരെ കൂടി നമുക്ക് നോക്കാം. ഒരിക്കൽ ഇയോബ് എന്ന പേരോടുകൂടി അവരുണ്ടായിരുന്നു. ബൈബിളിലെ പഴയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു അവൻ. ഒരു മഹാനായ മനുഷ്യനായിരുന്നു അവൻ. അവൻ കർത്താവിനെ സ്നേഹിച്ചിരുന്നു. എപ്രകാരമാണോ എല്ലാം ചെയ്യേണ്ടത് എന്നവൻ അറിഞ്ഞത് പ്രകാരം അവൻ ചെയ്തു പോന്നു. അവനെ പതിരുപാറ്റാനായി സാത്താൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവൻ ഒരു ദിവസം ദൈവത്തോട് ചോദിച്ചു. അതെ, ദൈവം അവനോട് പറഞ്ഞു, കുറച്ചുകൂടി സ്പഷ്ടമാക്കിയാൽ, സാത്താനെ നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, ഓ, ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ചോദിച്ചു, നീ എന്റെ ദാസനായ ഇയ്യോബിനെ ദൃഷ്ടിവെച്ചോ? ഭൂമിയിൽ അവനെപ്പോലെ മറ്റാരുമില്ല. അവൻ നിഷ്കളങ്കനും നേരുള്ളവനുമാകുന്നു. ഓ, അവൻ പറഞ്ഞു, തീർച്ചയായി നീ അവനെല്ലാം കൊടുത്തിരിക്കുന്നു. അവന് വേണ്ടി സകലതും ചെയ്തിരിക്കുന്നു. അവന് മഹാനായ മനുഷ്യനെന്ന് തീർച്ചയാണ്. എന്നാൽ ഒരു തവണ നീ എനിക്ക് അവനെ തരിക, ഞാൻ ആ ഏകതാളത്തെ മാറ്റും. അവനെ കൊണ്ട് ഞാൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ശപിക്കുമാറാക്കും. അവൻ പറഞ്ഞു, നിനക്കത് ചെയ്യാവുന്നതാണ്. അതാണ് ഒരു വിശ്വാസിയുടെ മേലുള്ള അവന്റെ വിശ്വാസം. എന്തുകൊണ്ടാണ്? അവൻ അനന്തനാകുന്നു, അവൻ നിത്യനാകുന്നു, അവൻ ആരംഭം തുടങ്ങി അതിന് അവസാനം വരെ അറിയുന്നു. സാത്താൻ അത് ചെയ്യാനാകില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നു. കാരണം അവൻ വചനമാകുന്നു. ഇയ്യോബ് എന്തു ചെയ്യുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ ഓർക്കൂ, ഇയ്യോബ് അവനവനെ ചിരങ്ങളാൽ ബാധിച്ചു. അവന്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. അവനുണ്ടായിരുന്ന സകലം എടുത്തു കളഞ്ഞു. അവന്റെ ആരോഗ്യം പോയിരുന്നു. അവന്റെ ആശ്വാസകർ വന്നതിന് ശേഷവും അവൻ ഒരു രഹസ്യ പാപിയാണെന്ന് ദോഷം ചുമത്തിയതല്ലാതെ അവർക്കും യാതൊന്നും ചെയ്യാനായില്ല. വയസ്സ് ചെന്ന ഇയ്യോബ് അവനത്രയേറെ ദുഃഖമുള്ള ആ ഇടത്തേക്ക് വന്നെത്തിയിരുന്നു. ആദ്യമായി നിങ്ങൾക്ക് തീവ്ര നൈരാശ്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വഴി ഏറ്റവും അവസാനത്ത് എത്തിച്ചേരേണ്ട സമയം നിങ്ങളിൽ കടന്നു വരേണ്ടതുണ്ട്. ഞാൻ ജനിച്ച ദിവസവും ഒരാൺ ജനിച്ചു എന്ന് പറഞ്ഞ് രാത്രി നശിച്ചു പോകട്ടെ എന്നവൻ പറയുമ്പോൾ തന്റെ വഴിയുടെ അന്ത്യത്തിലെത്തിയിരുന്നു. സൂര്യൻ പ്രകാശിക്കാതെയും രാത്രിയിൽ ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെയും ഇരിക്കട്ടെ, ആ പേരൊരിക്കലും പറയാതിരിക്കട്ടെ. അത്തരത്തിലെ നൈരാശ്യത്തുമ്പോഴാണ് യേശു കടന്നു വരുന്നത്. അവൻ താഴേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു മനുഷ്യനായി ഒരു പുഷ്പം ചത്താലും അത് വീണ്ടും വസന്തമാകുമ്പോൾ കടന്നു വരുന്നത് ഞാൻ കാണുന്നു. ഒരു മരം അടിപതറിയാലും ജലത്തിന്റെ മണത്താൽ അത് വീണ്ടും കടന്നു വരുന്നു. സസ്യാദികൾ സകലതും വീണ്ടും ജീവിക്കുന്നതായി അവൻ കണ്ടിരുന്നു. എന്നിട്ടും അവൻ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുന്നു, അവന്റെ ആത്മാവ് അവനെ വിട്ടുപോകുന്നു. അവൻ എവിടെയാണ്? താൻ പ്രായമേറിയ ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, അവനു വേണ്ടി വിലപിക്കാനായി അവന്റെ ആൺമക്കൾ കടന്നു വന്നു. അവൻ അതിനെ ദർശിച്ചില്ല. ഓ, നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുമ്പോൾ അവനെ ഒളിപ്പിക്കുകയും എനിക്കൊരു അവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോയി സംസാരിച്ചുകൊണ്ടിരിക്കാം. അവന്റെ നൈരാശ്യത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു അവൻ. എന്ത് സംഭവിക്കും? ഇലകൾ ജീവിക്കുന്നു, മരത്തിലേക്ക് അവ തിരികെ വരുന്നു, പൂക്കൾ വീണ്ടും തിരികെ വരുന്നു, മറ്റുള്ള സകലം തിരികെ വരുന്നു. എന്നാൽ മനുഷ്യൻ മരിച്ച ആത്മാവനെ വിട്ടാൽ അവൻ വളരെ നൈരാശ്യത്തിലായിരുന്നു. ആ പ്രായത്തിൽ അവൻ എന്ത് സംഭവിക്കും എന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ അങ്ങനെ സംഭവിച്ചപ്പോൾ യേശു കടന്നു വന്നു. ദൈവം അവന്റെ കണ്ണുകളെ ആകാശത്തിലേക്ക് നോക്കിച്ച് അവന് അവസാന നാളുകളിൽ യേശു വരുന്നത് കാണിച്ചു കൊടുത്തു. ആ അന്ധകാര മണിക്കൂറായപ്പോൾ അവന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കേ. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, സ്ത്രീയേ, ഇങ്ങനെ വിഡ്ഢിയായ സ്ത്രീയെ പോലെ സംസാരിക്കുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ ഭാര്യ അവനെ തള്ളിക്കളഞ്ഞു, അവന്റെ സഭ അവനെ തള്ളിക്കളഞ്ഞു, സകാലം അവനെ തള്ളിക്കളഞ്ഞിരുന്നു. ആ ഇരുളിന്റെ മണിക്കൂറിൽ അവിടെ നിന്നും എവിടേക്കാണ് പോകുന്നത് എന്നവൻ അറിയാതിരുന്നപ്പോൾ യേശു കടന്നു വന്നു. അപ്പോൾ അവൻ ആർത്തു വിളിച്ചു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവസാന നാളുകളിൽ അവൻ ഭൂമിയിൽ നിൽക്കും എന്ന് ഞാൻ അറിയുന്നു. ഈ ശരീരത്തിലെ തൊക്ക് പുഴുക്കളാൽ നശിച്ചാലും ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും, ഞാൻ അവനെ നേരിൽ കാണും. അവന്റെ ഏറ്റവും അന്ധകാര മണിക്കൂറിൽ യേശു കടന്നു വന്നു. അതെ ശ്രീമാൻ, മോശയ്ക്കും ഇസ്രായേൽ വെച്ച് ഏറ്റവും ഇരുളിന്റെ സമയമുണ്ടായി. അവനെ ഏൽപ്പിച്ച ചുമതലയിൽ അവൻ കൃത്യമായി മുന്നേറിക്കൊണ്ടിരുന്നു. അവിടെ കുറ്റിക്കാട്ടിൽ വെച്ച് ദൈവം അവനെ സന്ധിച്ചിരുന്നു. അപ്പോൾ പറയപ്പെട്ടു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അവൻ കടന്നു പോകുകയും അവന്റെ പ്രവൃത്തി അനുകരിക്കാൻ ശ്രമിച്ച എംബ്രോസും എന്നോസിനുമേലും മറ്റെല്ലാത്തിനുമേലും അവൻ ജയിച്ചു. ഇതിലെല്ലാം അവൻ ദൈവത്തോട് വിശ്വസ്തനായി നിന്നു. അവസാനമായി അവൻ ഇസ്രായേലിനെ കൊണ്ട് അത് വിശ്വസിപ്പിച്ചു. ഇതാവൻ ഇസ്രായേൽ നിന്ന് പുറത്തു വന്ന് വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ നീ എന്നെ ഈ പർവ്വതത്തിൽ ആരാധിക്കും എന്ന് അവിടെ വെച്ച് ദൈവം പറഞ്ഞിരുന്നു. അത് ദൈവത്തിന്റെ വചനമായിരുന്നു. മോശയ്ക്ക് ആ പർവ്വതത്തിൽ പോകേണ്ടതാണ് എന്നറിഞ്ഞിരുന്നു. ആമേൻ. ദൈവം അങ്ങനെ പറഞ്ഞിരുന്നു. ഒരു ഫറവോനും അവനെ കൊല്ലാൻ കഴിയില്ല, ഒരു പിശാചിനും അവനെ കൊല്ലാൻ കഴിയില്ല, യാതൊന്നിനും അവനെ കൊല്ലാൻ കഴിയില്ല. അവൻ ആ പർവ്വതത്തിലേക്ക് വരികയാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഭക്തി പരവശരായിത്തീരുന്നു. അവൻ ആ പർവ്വതത്തിലേക്ക് പോകുകയാണ്. അങ്ങനെ തന്നെ നാം നമ്മുടെ വഴിയിലായി മഹത്വത്തിലേക്ക് വെച്ചോണ്ടിരിക്കുന്നു. യാതൊന്നും നമ്മെ നിർത്താൻ പോകുന്നില്ല. ഇല്ല ശ്രീമാൻ, ദൈവം തന്റെ വചനത്തെ സമർത്ഥിക്കാൻ പോകുന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എങ്ങനെയൊക്കെയായാലും അവനത് ചെയ്യാൻ പോകുന്നു. അതെ, അവന്റെ വഴിയിൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന വഴിയിൽ തന്നെയായിരുന്നു. ഇവിടെ അവൻ പർവ്വതങ്ങളിടയിൽപ്പെട്ട് ഞെരങ്ങുന്നു. അവന്റെ പിന്നിലായി ഒരു ബഹളവും മുഴക്കവും അവൻ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അതെന്തായിരുന്നു? ആയിരങ്ങളായി ഫറവോൻ രഥങ്ങൾ പടച്ചട്ടയണിഞ്ഞ കുന്തങ്ങൾ മറ്റുമേന്തി അവരെ ഓടിച്ചിട്ട് ചവിട്ടി തേച്ചു കളയേണ്ടതിന് വന്നുകൊണ്ടിരുന്നു. അവിടെ അതാ ചെങ്കടൽ അവന്റെ വഴിയടച്ചിരിക്കുന്നു. അവൻ എന്ത് ചെയ്യാനാകും? അവൻ കടന്നുപോയി. അവൻ നിരാശനായി തീർന്നു. ജനങ്ങളെല്ലാം നിലവിളിക്കുകയാണ്, ഓ ഇപ്പോൾ നമ്മൾ എവിടേക്ക് പോകും? ഫറവോൻ നമ്മെ കൊല്ലും. അവന്റെ വാളുകൾ നമ്മളിലൂടെ കടന്നുപോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വനാന്തരം വെച്ച് തന്നെ മരിച്ചു പോകും. മോശ നിലവിളിച്ചു, ഓ ദൈവമേ. അപ്പോൾ യേശു കാഴ്ചയിൽ വന്നു. അഗ്നിസ്തംഭം അവനായിരുന്നു. അത് ശരിയാണ്. അവൻ താഴേക്ക് വന്ന് അവനും അപായത്തിനും ഇടയിലായി തൂങ്ങിക്കിടന്നു. ആമേൻ. അവൻ നമ്മുടെ ഇടനിലക്കാരനാണ്. അവനാണ് ഇടയ്ക്ക് നിൽക്കുന്നവൻ. ആമേൻ. ഒരു മധ്യസ്ഥൻ. അവൻ അവിടെ നിന്നു, അവിടെ തന്നെ നിന്നു. അതിനെ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് ശ്രമിച്ചു നോക്കാൻ വന്ന ഇസ്രായേൽക്ക് ഇരുട്ടായിരുന്നു. അതിലൂടെ കടന്നു പോകേണ്ടതിന് അവൻ അവർക്ക് വെളിച്ചമായിരുന്നു. അടുത്ത പ്രഭാതത്തിൽ കാറ്റ് വളരെ ശക്തിയടിക്കാൻ തുടങ്ങിയപ്പോൾ ആ രാത്രിയിൽ അവൻ എന്താണ് ചെയ്തത്? അവൻ ഒരു അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിലായി വരേണ്ടി വന്നു. അവനിപ്പോഴും അതേ അഗ്നിസ്തംഭമാണ് ഓർത്തിരിക്കുക. അതെ ശ്രീമാൻ, അവൻ ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ ദൈവത്തിൽ നിന്നും വന്നു, ദൈവത്തിങ്കിലേക്ക് പോകുന്നു. അവന്റെ മരണത്തിനും അടക്കത്തിനും പുനരുത്ഥാനത്തിനും ആരോഹണത്തിനും ശേഷം വിശുദ്ധ പൗലോസ് അവൻ ദമാസ്കാസിലേക്ക് പോകുമ്പോൾ അവനെ ആ അഗ്നിസ്തംഭം നിലത്ത് തള്ളിയിട്ടു. അവൻ ഒരു എബ്രായനായിരുന്നു എന്ന് ഓർക്കുക. അവൻ ഇങ്ങനെയല്ലേ ചോദിച്ചത്? അവൻ ചോദിച്ചു, കർത്താവേ നീ ആരാണ്? ഇംഗ്ലീഷ് ഭാഷയിലെ വലിയ അക്ഷരങ്ങളായ LORD എന്നാൽ എലോഹീം. ഞാൻ ആരെയാണ് ഉപദ്രവിക്കുന്നത്? നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. ആമേൻ. ഹല്ലേലൂയ. അവൻ ആദ്യനും അന്തിനുമാകുന്നു. അവൻ ഇന്നും അങ്ങനെ തന്നെ. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ നിങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതേ അഗ്നിസ്തംഭം, അതേ ദൈവം, അതേ കാര്യം തന്നെ മാറ്റമില്ലാത്ത വാഗ്ദാനവുമായി തന്റെ വചനത്തെ സാക്ഷാത്കരിക്കുന്നു. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ഞാൻ തന്നെ. അതെ ശ്രീമാൻ, അതെ. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മഞ്ഞ തന്നു. അവൻ പറഞ്ഞു, അവരെല്ലാവരും മരിച്ചു. എന്നാൽ ഞാനാകുന്നവൻ ഞാനാകുന്നു. മോശെ കത്തിക്കൊണ്ടിരുന്ന കുറ്റിച്ചെടിയിലെ അതായിരുന്നു ഞാനാകുന്നവൻ. ഞാൻ ഇന്നും ഞാനാകുന്നവനാകുന്നു. ഞാനായിരുന്നു എന്നല്ല, സദാസമയത്തും വർത്തമാന കാലത്തിലെ ഞാനാകുന്നവൻ. നാം ഇവിടെ കണ്ടുപിടിച്ചെന്തെന്നാൽ മോശെ ഇവിടെ മൂലയ്ക്കിരിക്കുകയും ക്രിസ്തു ഇറങ്ങി വരികയും ചെയ്യുന്നു. ഇപ്പോൾ ബൈബിൾ അത് പറയുന്നു, അതായത് മിസ്രായീമിലെ നിക്ഷേപങ്ങളെക്കാൾ മോശെ ക്രിസ്തുവിനെ നിന്ന വലിയ നന്നണി. ക്രിസ്തുവിനെ നിന്ന ക്രിസ്തു അഭിഷേകമായിരുന്നു. ദൈവത്തൊന്നും പുറപ്പെട്ടു വന്ന ലോഗോസ് ആ ദൂതൻ ക്രിസ്തുവായിരുന്നു എന്ന് ഏതൊരു ബൈബിൾ വായനക്കാരനും അറിയാം. അവനവിടെ വരാന്തരത്തിലുണ്ടായിരുന്നു. അവിടെ അവൻ എങ്ങനെ പ്രത്യക്ഷമാകേണ്ടിയിരുന്നോ ആ വിധത്തിൽ തന്നെ അവൻ കടന്നു വന്നു. ദൈവത്തിന് മഹത്വം അതേ ക്രിസ്തു തന്നെ. അവനെ പ്രത്യക്ഷമാക്കിക്കൊണ്ട് ആ രൂപത്തിൽ കടന്നു വന്നിരിക്കുന്നു. അവരെ പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് അവൻ അവരോട് പറഞ്ഞിരുന്നു. അവനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അവൻ തന്റെ വചനത്തോടൊപ്പം നിൽക്കാനായി അതിനെ സമർത്ഥിക്കാനായി വന്നു. അവൻ മാർത്തയോട് ചെയ്തതുപോലെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ അനന്തരം അവൻ വിളിച്ചു. അവൻ ചോദിച്ചു, മോശേ നീ എന്നോട് കരയുന്നതിനാണ്? നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന് ഈ ജനങ്ങളോട് പറയുക. 1200 മണിക്കൂറിൽ ചെങ്കടൽ തുറന്നു വന്നു. ദൈവവചനത്തിന്റെ പൂർത്തീകരണത്തിനായി അവരുടെ യാത്രയിൽ അവർ അതിലൂടെ കടന്നുപോയി. അതെ, മോശ കന്ധകാര സമയം അനന്തരം യേശു കടന്നു വന്നു. നമുക്കിപ്പോൾ സമയമുണ്ട്. അതിനുശേഷം അവൻ മോശയെ വിളിച്ചു. മറ്റൊരു ചെറിയ മനുഷ്യനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന്റെ പേര് യായിറോസ് എന്നായിരുന്നു. അവരിൽപ്പെട്ട അനേകർ ഇന്നും ലോകത്തുണ്ട്. അവൻ രഹസ്യ വിശ്വാസിയായിരുന്നു. അവൻ യേശുവിനെ സ്നേഹിച്ചിരുന്നു. അവൻ അവനെ കുറിച്ച് കേട്ടിരുന്നു. അവൻ അവനിൽ വിശ്വസിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അവൻ ആദ്യം തന്നെ സ്വയം ഒരു വിഭാഗീയ സഭയിൽ അംഗത്വം എടുത്തിരുന്നു. അതെ, അവനത് ഉപേക്ഷിച്ച് പുറത്തു വന്ന ഏറ്റുപറയാൻ കഴിഞ്ഞിരുന്നില്ല. അവനത് വിശ്വസിച്ചിരുന്നു. എന്നാൽ അവനത് ഏറ്റുപറയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവൻ അവിശ്വാസികളുമായി ചേർന്ന് നടക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ശരിക്കും വിശ്വസിച്ചിരുന്നു. ഒരു മനുഷ്യൻ ആ വിധത്തിലായിത്തീരുമ്പോൾ ചില നേരങ്ങളിൽ ദൈവം അവനെ ചില ഏറ്റുമുട്ടലിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്കറിയാം. നൈരാശ്യമുണ്ടാകുമ്പോഴാണ് നാം വാസ്തവമായും നമ്മുടെ നിറത്തെ കാണിക്കുന്നത്. നാം വാസ്തവമായും എന്തായിരിക്കുന്നു. അതിനാൽ അവൻ അവിടെയായിരുന്നു. ആദ്യം തന്നെ അവിശ്വാസികളുമായി ചേർന്നിരിക്കുകയും അവൻ അവിടെ കടന്നു ചെന്ന് തന്റെ പേരിനെ ആ പുസ്തകത്തിലും മറ്റും എഴുതി ചേർക്കുകയും ചെയ്തിരുന്നു. അവനൊരു പുരോഹിതനായിരുന്നു. അതുകൊണ്ട് അവന് ആ ഏറ്റുപറച്ചു നടത്താൻ കഴിയില്ലായിരുന്നു. കാരണം അതവന്റെ അന്നത്തിന്റെ ചീട്ടായിരുന്നു. അതുകൊണ്ട് എന്നാൽ അവനെപ്പോഴും യേശുവിനെ സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം അവന്റെ കുഞ്ഞു മോൾക്ക് രോഗം പിടിപെട്ടു. ഓ എന്റെ, അവനൊരു സംശയമില്ല. ആ മനുഷ്യൻ അവൻ അങ്ങനെയായിട്ട് ഡോക്ടറെ വിളിച്ചിരിക്കാം. ഡോക്ടർ വന്ന് കുട്ടിയെ പരിശോധിച്ചു. അവളുടെ പനി മോശമായി വന്നുകൊണ്ടിരുന്നു. കുറെ നേരം കൂടെ കഴിഞ്ഞപ്പോൾ അവൾക്ക് അത്രയേറെ ചൂട് കൂടിയിട്ടും മറ്റെല്ലാമായിട്ടും അവൾ മരിക്കേണ്ട വക്കിലേക്ക് വന്നു. അവൻ തീവ്ര ദുഃഖത്തിലായി തീർന്നു. അവൻ എന്തെങ്കിലും ചെയ്തേ മതിയാവും. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അവൻ ചിന്തിച്ചു, അവൻ ഇവിടെയാണ്, എനിക്കവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ. അവൻ അതിനായി നിക്കോദോമസ് ഒരു കൂടിക്കാഴ്ച നടത്താനായി രാത്രി വരെയും കാത്തിരുന്നത് പോലെ അവൻ അർദ്ധരാത്രി വരെ കാത്തിരുന്നില്ല. പ്രവർത്തിക്കേണ്ട സമയത്തിരിക്കുകയും അവൻ അപ്പോൾ തന്നെ പ്രവർത്തിക്കുകയും വേണമായിരുന്നു. ഞാനിങ്ങനെ വിചാരിക്കുന്നു, സഹോദര സഹോദരി, ഇപ്പോഴും അതേവിധം തന്നെ പ്രവർത്തിക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കാനോ ചെയ്യാനുള്ള സമയം വന്നിരിക്കുന്നു. ആ വേർപെടുത്ത നിര ഓരോ പുരുഷനിലേക്കും സ്ത്രീയിലേക്കും വന്നിരിക്കുന്നു. അത് ഓരോ കുഞ്ഞിലേക്ക് വന്നിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ആ നിരയെ വിട്ടുപോകുമ്പോൾ ഒരേ ഒരു കാര്യമേ അവശേഷിക്കുന്നുള്ളൂ. അത് ന്യായവിധിയാണ്. നിങ്ങൾ കൃപയുടെയും ന്യായവിധിയുടെയും മധ്യേ കടന്നു പോകുമ്പോൾ നിങ്ങൾ ആ നിരയെ കടന്നുപോകുന്നു. ഓർക്കൂ, അവന് തീവ്ര ദുഃഖത്തിലായി തീരേണ്ടിയിരുന്നു. എന്തു ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അവിടെ അവന്റെ പുരോഹിതന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ റബിമാരും അവന്റെ ചുറ്റിൽ നിന്നിരുന്നു. അവന്റെ കൂട്ടായ്മ അവിടെ താഴേക്ക് വന്ന് അവിടെ അവനോടൊപ്പം നിന്നുകൊണ്ട് ഈ ചെറിയ ബാലമരിക്കുന്നത് നോക്കുന്നുണ്ടായിരുന്നു. പുറത്ത് ഡോക്ടർ തന്റെ കൈ മടക്കി പിടിച്ച് കൈ കുടഞ്ഞുകൊണ്ടുനിന്നിരുന്നു. എനിക്കറിയാവുന്ന സകല മരുന്നും കൊടുത്തു നോക്കി. എന്നിട്ടും നോക്കൂ, എല്ലായ്പ്പോഴും പ്രവർത്തിച്ചിരുന്നത് യേശുവായിരുന്നു. ഒരു ഉദ്ദേശത്തിനായിട്ടായിരുന്നു യേശു ഇത് ചെയ്തത്. ആ വ്യക്തിയിൽ നിന്നും തന്റെ തനി നിറത്തെ പുറത്തെടുക്കണം. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കടന്നു ചെന്നു. തന്റെ പുരോഹിത കുപ്പായവും കറുത്ത തൊപ്പിയും ധരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. നീ എവിടെ പോകുകയാണ്? അവൻ ആ നദിയുടെ അടുക്കലുണ്ടെന്ന് ഞാൻ കേട്ടു. ഞാൻ അവനെ തേടിപ്പോകുന്നു. ഓ എന്റെ, അവനതാ പുറപ്പെട്ടു പോകുന്നു. തീവ്ര ദുഃഖത്തിന്റെ ആ മണിക്കൂറിൽ അവനൊരു തീരുമാനമെടുക്കണമായിരുന്നു. തന്റെ കുഞ്ഞിനെ മരിക്കാൻ വിടണമോ അതോ വചനത്തിന് പ്രത്യക്ഷമാക്കലാണെന്ന് അവൻ അറിയുന്നു എന്നതോ ആയിരുന്നു. അവനൊരു പുരോഹിതനായിരുന്നു. അവൻ ആ വചനം വായിച്ചതിനാൽ അവൻ അറിയാമായിരുന്നു അത് ദൈവത്തിന് സാക്ഷാത്കാരമായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. ദൈവം ക്രിസ്തുവിലായി ലോകത്തെ തന്നോടൊപ്പം നിരപ്പിക്കുന്നതായിരുന്നു. അവനതറിഞ്ഞിരുന്നു. അവൻ ആ വിഷയത്താൽ തള്ളപ്പെടുകയായിരുന്നു. അവനൊരു തെറ്റ് ചെയ്യണമായിരുന്നു. ഒന്നുകിൽ അവന്റെ കുഞ്ഞിനെ മരിക്കാൻ വിടണം, അതല്ലെങ്കിൽ അവൻ ഏറ്റുപറച്ചു നടത്തണം. അവൻ ആ തീവ്ര ദുഃഖത്തിലായപ്പോൾ, ഏകദേശം ആ സമയമായപ്പോൾ യേശുവിന് കടന്നു വരണമായിരുന്നു. അവൻ അവനെ കാണാനായി പുറപ്പെട്ടു പോയി. അവൻ പറഞ്ഞു, നീ എന്തു പറഞ്ഞാലും ശരി, ഞാൻ നിന്നോടൊപ്പം പോകും. അവിടെ അതാ വഴിയിൽ വെച്ച് തന്നെ ഒരു സന്ദേശവാഹകൻ ആ ഇരുണ്ട കാര്യവുമായി ഓടി വരുന്നു. അവൻ തന്റെ ഏറ്റുപറച്ചിൽ നടത്തിയിരുന്നു. അതായത് അവൻ അവനെ വിശ്വസിക്കുന്നു. അപ്പോൾ സ്വയം തന്നെ പള്ളി പ്രശ്നമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും എല്ലാവരും അവന്റെ മേൽ ഒരു കണ്ണു വെച്ചിരിക്കണം. അവൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ്. അപ്പോൾ ഇതാ സന്ദേശവാഹകൻ ഓടി വന്നിട്ട് പറഞ്ഞു, ആരെയും ഉപദ്രവിക്കണ്ട, നിന്റെ മകൾ നേരത്തെ തന്നെ മരിച്ചു കഴിഞ്ഞു. അവൾ ഇന്നലെ മരിച്ചിരിക്കുന്നു. വേണ്ട, അതുമായി ഇനി കബളിപ്പിക്കപ്പെട്ടു പോകരുത്. അപ്പോൾ ഓ, അവന്റെ ചെറിയ ഹൃദയം നിലച്ചതുപോലെ തോന്നി. എന്നാൽ അവൻ നോക്കിയപ്പോൾ യേശുവിന്റെ ആ കണ്ണുകൾ കണ്ടു. ചോദിച്ചു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ദൈവത്തിന്റെ മഹത്വം നീ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭയപ്പെടരുത്. നീ എന്തിനെ കുറിച്ചാണ് ഭയപ്പെടുന്നത്? ഞാൻ നിന്നോടൊപ്പം പോകുമെന്ന് ഞാൻ ആദ്യം എന്നോട് പറഞ്ഞില്ലേ? അവൻ വരുമെന്ന് മുന്നമേ തന്നെ അവൻ പറഞ്ഞിരുന്നു. അവൻ ഇത് ചെയ്യുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരിക്കുകയും ഇവിടെ ഇതാ ചെയ്തുകൊണ്ട് മരിക്കുന്നു. ആമേൻ. നാം കഴിഞ്ഞ രാത്രിയിൽ വായിക്കുകയും സംസാരിക്കുകയും ചെയ്തതുപോലെ അവൻ അവസാന ദിവസങ്ങളിൽ അരങ്ങിലേക്ക് വരികയും അവൻ ചെയ്തിരുന്നത് പോലെ തന്നെ ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇതാ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഓർക്കൂ, അവൻ വന്നപ്പോൾ അവനവളെ മരിച്ചവരിൽ നിന്നും വിളിച്ചു. അവൻ അരങ്ങിൽ വരികയും അവളെ മരിച്ചവരിൽ നിന്നും വിളിക്കുകയും ചെയ്തു. വയസ്സനും അന്ധനുമായ ബർത്തലോമായി ഒരിക്കൽ തന്റെ ഏറ്റവും അന്ധകാര സമയവുമായി ചെന്നുമുട്ടി. പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാരാൾ നടത്തപ്പെട്ടിരുന്ന ഒരു പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയാണ് യേശു അവിടെ എരിഹോവിൽ പോയത്. അവനവിടെ സക്കായി ഉണ്ടായിരുന്നു. അവനവിടെ പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവനെ മരത്തിൽ വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ അവൻ അവിടെ ആയിരുന്നപ്പോൾ അതെ, അവന് മറ്റൊന്ന് സംഘടിപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് തീർച്ചയാണ്. കാണുന്നു, അതുകൊണ്ട് അത് കഴിഞ്ഞ് അവൻ അവിടെ നിന്നും തിരികെ വരുമ്പോൾ അവനെ കിട്ടിയിരുന്നു. സക്കായി അവനോടൊപ്പം പോയിരുന്നു. വയസ്സനായ ബർത്തലോമായി അവന്റെ ചെറുപ്പം മുതലൊക്കെ അന്ധനായിരുന്നു. അതുകൊണ്ട് യേശു പടിവാതിലൂടെ കടന്നു വരുമെന്ന് വിചാരിച്ചിട്ട് അവനായി അവൻ കാത്തുകൊണ്ടിരുന്നു. അല്പനേരം കഴിയുമ്പോൾ അവനൊരു ആരാവാരം കിട്ടു. ഓരോരുത്തരും കടന്നു പോകുന്നുണ്ടായിരുന്നു. നീ അവിടെയുള്ള മലയിലേക്ക് പോകുന്നുണ്ടോ? നീ മരിച്ചവനെ ഉയർപ്പിച്ച് ഞങ്ങൾ കേട്ടല്ലോ. അതുപോലെ അനേകർ അവിടെ മലയുടെ മുകളിലായി ശ്രമിത്തരുന്ന ഞങ്ങൾക്കുണ്ട്. നീ മിശികയാണെങ്കിൽ, നീ ആണ് ആ മിശികയെങ്കിൽ ഇവിടെ കടന്നു വന്ന് ആ മരിച്ചവരെ ഉയർപ്പിക്കൂ എന്ന് പുരോഹിതൻ പറയുന്നത് അവന് കേൾക്കാമായിരുന്നു. അതേ പിശാച് തന്നെ ഇന്നുമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നോക്കൂ, മതത്തിന്റെ രീതിയിൽ അതേ വിധത്തിൽ തന്നെയാകുന്നു. കാണുന്നു, നീ മിശികയാണെങ്കിൽ ഞങ്ങളുടെ മരിച്ചവരെ ഉയർപ്പിക്കൂ, അവിടെ മുകളിലായി ഞങ്ങൾക്ക് അനേകരുണ്ട്, കടന്നു വരൂ. അതുമല്ല, സകലരും അലറി വിളിക്കുന്നുമുണ്ട്. പ്രവാചകൻ ഓശന്ന എന്ന് അലറി വിളിക്കുന്നവരുമുണ്ട്. മറ്റു ചിലർ ഇതൊന്നും അതൊന്നും മറ്റേതൊന്നും ഏർപ്പെടുന്നു. അങ്ങനെയുള്ള ആ ഒരു കുഴച്ചിലാണ്. ഈ വയസ്സൻ വിചാരിച്ചു, ഓ, എനിക്ക് അവനെ കൈവിട്ടുപോയി. അവൻ അവിടെ താഴേക്ക് വരുമെന്നും അവൻ ഇവിടേക്ക് തന്നെ വരുമെന്നും ഞാൻ വിചാരിച്ചു പോയി. ഞാൻ ശരിയായ സ്ഥലത്തല്ല ഇരുന്നിരുന്നത്. അവൻ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. അവൻ വിചാരിച്ചു, അവൻ വചനമാണെങ്കിൽ അവൻ ദൈവം തന്നെ, അവൻ അങ്ങനെ തന്നെ ആയിരിക്കണം. അതിനാൽ, ഓ യേശുവേ, ദാവീദ് പുത്ര, എന്റെ മേൽ കൃപ തോന്നണമേ. തീവ്ര ദുഃഖത്തിന്റെ ആ മണിക്കൂറിൽ അവൻ നിലവിളിച്ചു. ഇപ്പോൾ യേശു, നിങ്ങൾ ഇതിനെ ഓർത്തിരിക്കൂ, അത് യെരിഹോവിൽ വെച്ചായിരുന്നു. അവൻ ഇരുന്നിരുന്ന സ്ഥലത്തുനിന്നും അത് യെരിഹോവിൽ വെച്ചുള്ളതായിരുന്നു. അവിടെ നിന്ന് 150 വാരം അകലെയായിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ അവന് ചുറ്റിലുമായി തിങ്ങി ചെരുങ്ങുമ്പോൾ അവന് ആ മനുഷ്യന് വിളി കേൾക്കാൻ കഴിയുന്നതല്ല. എന്നാൽ അവനത് അനുഭവിച്ചു. അവൻ നിന്നു. ഈ വരം രാത്രികളിൽ ഒന്നിൽ അനന്തരം യേശു നിന്നു. ഓ, അപ്പോൾ യേശു കുനിഞ്ഞു. ഓ എന്ന വിഷയത്തിന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ യേശു നിന്നു. അപ്പോൾ അതെന്തായിരുന്നു? അവനെ വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നീ തളർന്നു പോകരുത് എന്ന് അവന് ശിഷ്യന്മാർ പറഞ്ഞു. അവൻ നിന്നെ വിളിക്കുന്നു. അവിടെ ആ ജനസഞ്ചയങ്ങളിൽ നിന്നും അവനെ വിളിച്ചു. അവനിപ്പോഴും അതേ കാര്യം തന്നെ ചെയ്യുന്നു. അത് ആഴത്തിറങ്ങുന്നില്ലേ? കാണുന്നോ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അവൻ അന്ധതയിൽ നിന്നും പ്രകാശത്തിലേക്ക് വിളിക്കുന്നു. അവനെ മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് വിളിക്കുന്നു. ഗുരു വന്നിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കുന്നു. അവനെ വിളിച്ചപ്പോൾ അവൻ അവന്റെ കാഴ്ചയെ തിരിച്ചുകിട്ടി. ഒരിക്കൽ മലയിൽ വെച്ച് രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ അവളുടെ സകല ധനവും വൈദ്യന്മാർക്ക് വേണ്ടി ചെലവിട്ടിരുന്നു. അവരാ മൃഗക്കൂട്ടത്തെ വിറ്റിരിക്കാം എന്നതിൽ ഒരു സംശയമില്ല. അവർ തങ്ങളുടെ കൃഷിപ്പറമ്പുകളെ വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തൊന്ന് കാണാം. അവർക്കുണ്ടായിരുന്ന സകലതും വൈദ്യന്മാർക്കായി അവർ ചെലവാക്കിയിരുന്നു. അവരിൽ ആർക്കും തന്നെ അവൾക്കൊരു നന്മയും ചെയ്യാനായില്ല. അവൾ തുടർച്ചയായി മോശമാശമായി കൊണ്ടിരുന്നു. രക്തം നിലച്ചിരുന്നില്ല. തുടർച്ചയായി അത് പിന്നെയും പ്രവഹിച്ചുകൊണ്ടിരുന്നു. അവൾ ആഴത്തിൽ പോയിക്കൊണ്ടിരുന്നു. ഒരു നാൾ അവൾ താമസിച്ചിരുന്ന മലയിൽ അവളിരുന്ന് തുണി തുന്നുമ്പോൾ അവൾ താഴ്വരയിലേക്ക് നോക്കാനിടയായി. അപ്പോൾ അവിടെ ഒരു വഞ്ചി വരുന്നത് അവൾ കണ്ടു. പ്രവാചകൻ ഓശന്ന എന്ന് ആർപ്പിട്ടുകൊണ്ട് എല്ലാവരും അവിടേക്ക് ഓടുന്നു. അവൾ അവനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. വിശ്വാസം കേൾവിയാൽ വരുന്നു. ഇപ്പോൾ അവൾ പറയുകയാണ്, ഞാനും അവിടെ താഴേക്ക് ചെന്ന് അവനെ ഒന്ന് നോക്കിക്കാണും. അവൾ അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ അവളുടെ ആദ്യ നോട്ടത്തിൽ തന്നെ ഇടത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ട ദൈവവചനത്തെ അവൾ കണ്ടു. അവന്റെ വർത്തമാനത്തിലും അവന്റെ നോട്ടത്തിലും എന്തോ ഉള്ളതുപോലെ തോന്നി. അതവൻ തന്നെയാണ് എന്ന് അവൾക്കറിയാനായി. അതേ ശ്രീമാൻ, ഓ, ഏതെങ്കിലും വിധത്തിൽ എനിക്ക് അവനെ ശ്രദ്ധയാകർഷിക്കാൻ കഴിഞ്ഞെങ്കിൽ, എനിക്കവനെ ഏതെങ്കിലും വിധത്തിലൊന്ന് തൊടാനായെങ്കിലും കഴിഞ്ഞെങ്കിൽ. അവൾ ജനക്കൂടിനിടയിലൂടെ നുഴഞ്ചെന്ന് അവന്റെ വസ്ത്രത്തിനെ തൊട്ടു. ഇപ്പോൾ ഓർക്കൂ, അവളുടെ കൈ വിരലിനാലല്ല അവനെ അനുഭവിച്ചത്. ഇല്ല ശ്രീമാൻ, എന്തുകൊണ്ടെന്നാൽ പാലസ്തീനിയുടെ വസ്ത്രങ്ങൾ അയഞ്ഞു കിടന്നിരുന്നു. അത് മാത്രമല്ല, പത്രോസ് പറയുകയും ചെയ്യുന്നു, എല്ലാവരും നിന്നെ തൊടുന്നുണ്ടല്ലോ. അവൻ പറഞ്ഞു, ഇതൊരു വ്യത്യസ്തമായ തൊടലാണ്. എന്നിൽ നിന്നും ശക്തി ചോർന്നു പോയത് ഞാൻ അറിയുന്നു. യേശു വന്നു കഴിഞ്ഞിരിക്കുന്നു. അവളുടെ പണമെല്ലാം തീർന്നിരുന്നു. സകലതും പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ ആ 2 മണിക്കൂർ രക്തം നിലയ്ക്കാതിരുന്നപ്പോൾ, വൈദ്യന്മാർക്ക് അതിനെ നിർത്താൻ കഴിയാതിരുന്നപ്പോൾ യേശു വന്നു. അവൻ എന്ത് ചെയ്തിരിക്കണം? അവൻ അവളെ വിളിച്ചു. അവളെ കണ്ടുപിടിക്കുവോളം ചുറ്റും നോക്കി. അവൻ പറഞ്ഞു, നിനക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നു, അതിപ്പോൾ നിന്നുപോയിരിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്ക് മാറാത്തവനാണ്. ഗുരു വന്നിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കുന്നു. അവൻ കടന്നു വരികയും അവൻ അവളെ വിളിക്കുകയും ചെയ്തു. അവൻ വന്നിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കുന്നു. അവൻ അവളെ ആരോഗ്യത്തിലേക്ക് തിരികെ വിളിച്ചു. കഴിഞ്ഞ രാത്രിയിൽ നാം സംസാരിച്ച അകലട്ടെങ്കിലെ ആ മഹിള എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു പോയിരുന്നു. ഒരുപക്ഷെ അവളുടെ അഞ്ചാമത്തെ ഭർത്താവും അവളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകാം. അന്ന് രാത്രിയിൽ അവളുടെ ആറാമത്തതിനെ എടുത്തിട്ടുണ്ടായിരുന്നേ കാണൂ. അവൾക്ക് അവനെ കുറിച്ച് ഒരു അല്പ സംശയവും ഉണ്ടായിരുന്നു. സദാചാരമനുസരിച്ച് അവൾ തകർന്നു കഴിഞ്ഞിരുന്നു. അവളൊരു മാന്യ മകളെയായിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൾ ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. അവൾ അവിടേക്ക് ഒറ്റയ്ക്കാണ് പോകുക. ഏകദേശം 11 മണി നേരത്ത് പോകുമായിരുന്നു. ധർമാനുസാരികളായ സ്ത്രീകൾ രാവിലെ നേരം അവിടേക്ക് വരുമ്പോൾ അവൾക്ക് അവിടേക്ക് പോകാൻ കഴിയില്ലായിരുന്നു. അവർക്കാവശ്യമായ വെള്ളം അവരുടെ തലയിൽ കുടങ്ങളെ ചുമന്നുകൊണ്ട് തിരികെ പോകുമായിരുന്നു. അതുകൊണ്ട് അവരുമായി ഇടപഴകാൻ അവൾ വന്നിരുന്നില്ല. അവർക്ക് ആ ദിവസങ്ങളിൽ തെറ്റും ശരിയും തമ്മിൽ ഇടകലർത്താനാകില്ലായിരുന്നു. ഒരു വേർതിരിവുണ്ടായിരുന്നു. അധർമ്മികൾ അവരവരുടെ സ്ഥലങ്ങളിൽ വസിച്ചിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം അവൾ അവിടെ വന്നിരുന്നില്ല. അവർ അവളെ അവിടേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. അതിനാൽ എല്ലാവരും അവർ തങ്ങളുടെ വെള്ളവും എടുത്തുകൊണ്ട് തിരികെ പോയി കഴിയുമ്പോൾ അവൾ ഏറ്റവും നല്ലതിനായി വന്നിരുന്നു. അങ്ങനെ അവളുടെ തലയിൽ ഈ കുടവുമായി അവിടേക്ക് വരുമ്പോൾ ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് നടന്നു പോയിരിക്കാം എന്നതിൽ സംശയമില്ല. ഞാൻ വിവാഹം ചെയ്ത മനുഷ്യൻ അഥവാ കഴിഞ്ഞ രാത്രി ഇടപഴകാനായ വ്യക്തി, എനിക്ക് അദ്ദേഹത്തെ സംശയമുണ്ട്. അവനൊരു മനുഷ്യനായിട്ട് അവൻ അത്രയ്ക്ക് വിചിത്രമായി പെരുമാറുന്നു. എനിക്ക് അവനെ അത്രയങ്ങ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കൊരവസരം കിട്ടിയിട്ടില്ല. ഞാൻ സമൂഹത്തിൽ നിന്നും തടയപ്പെട്ടിരിക്കുന്നു. എനിക്ക് ആ പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അവർ അനുവദിക്കുന്നില്ല. അവരെ ഒന്ന് നോക്കുവിൻ. എനിക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. ഞാൻ തീവ്ര ദുഃഖത്തിലാണ്. ഞാൻ ബൈബിളിൽ വായിക്കുന്നുണ്ടായിരുന്നു, തീർച്ചയായും ഒരു നാൾ ആ പ്രവാചകൻ കാഴ്ചയിൽ വരും. അങ്ങനെ ഒരു കാര്യമില്ലെന്ന് അവർ അവകാശപ്പെടുന്ന എനിക്കറിയാം. അതുമാത്രമല്ല, ചിലപ്പോൾ ഇത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷമോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമോ സംഭവിച്ചേക്കാം. ഞങ്ങൾ അതിനുവേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങളായി നോക്കിയിരുന്നു. ഇതുവരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിലേക്ക് നോക്കുന്നില്ല. സകലതും അങ്ങനെയായിട്ട്, ഓ ഇല്ല, ഞങ്ങൾക്ക് സഭകളും മറ്റുമുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾ അവനെ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൾ അവിടേക്ക് പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ നേരത്താണ് അവൻ നിങ്ങളുടെ കാഴ്ചയിൽ വരിക. അവരുടെ യാത്രയിൽ അവർ എമ്മാവൂസിലേക്ക് പോകുമ്പോൾ എന്ന കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് കിട്ടിയതുപോലെ തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് അവൾ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നവൾ കേട്ടു, എനിക്കല്പം കുടിക്കാനായി കൊണ്ടുവരൂ. അതിനെക്കുറിച്ച് എന്താണ്? അവളുടെ ഏറ്റവും ഇരുളടഞ്ഞ മണിക്കൂറുകളിൽ അവളുടെ ധാർമ്മികത മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അവൾ അങ്ങനെ ജീവിക്കാനായി തെരുവിലേക്ക് തള്ളപ്പെട്ട ഒരു സുന്ദരിയും ചെറുപ്പക്കാരിയുമായ സ്ത്രീയായിരുന്നു എന്ന് വരാം. ചില നേരങ്ങളിൽ ആ കൊച്ചു പെൺകുട്ടികളുടെ കുഴപ്പമായിരിക്കില്ല, അവളുടെ അമ്മയപ്പന്മാരുടെ കുഴപ്പമായിട്ട് അവളെ അങ്ങനെ തന്നെ പോകാൻ അനുവദിച്ചു എന്ന് വരാം. അതാ അവിടെ അവളായിരിക്കുന്നു. ഒരുപക്ഷെ അവളുടെ ചെറിയ തലമുടി ചുരുളുകൾ താഴേക്ക് നീണ്ടുകിടന്നു വന്നിരിക്കാം. അവൾ ഒഴിവാക്കപ്പെട്ടു ക്ഷീണതയായി. അവളുമായി ആർക്കും യാതൊന്നും ചെയ്യാനില്ലെന്ന മട്ടിൽ ആ കുഞ്ഞ് അതിന് പിന്നിലായി ഒരു വലിയ കഥ തന്നെയുണ്ടെന്ന് വരാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എങ്ങനെയൊക്കെയായാലും ഞാനൊരു കാര്യം അറിയുന്നു, അവൾ ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ബൈബിളിൽ വിശ്വസിച്ചിരുന്നു. അവിടെ ഹൃദയത്തിന്റെ കീഴ്ത്തട്ടിലായി ഒരു ചെറിയ വിത്ത് കിടന്നിരുന്നു. അതിങ്ങനെ പറയും, എപ്പോഴെങ്കിലും സംഭവിച്ചാൽ ഞാനതറിയും. അവൾ അതിലേക്ക് മുൻ നിയമിക്കപ്പെട്ടവളായിരുന്നു. യൂദാസ് അവിടെ നിന്നുകൊണ്ട് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു. അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കുവിൻ. ഹൃദയത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായി ഇരുട്ടായിരുന്നു. അവിടെ അവന്റെ പ്രവൃത്തിയിന്മേൽ വെളിച്ചം വീശുന്നുണ്ടായിരുന്നു. എന്നാൽ അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ അവനത് വിശ്വസിച്ചിരുന്നില്ല. ഇതാ ഇവിടെ അവളായിരിക്കുന്നു. നോക്കൂ, വെളിച്ചത്തിനതിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവിടെ അവളായിരുന്നു കൊണ്ട് വിശ്വസിക്കുന്നു. അവളത് വിശ്വസിച്ചിരുന്നു. അവളുടെ ജീവിതം ഇരുളടഞ്ഞിരുന്നു. വെളിച്ചം അതിൽ പതിച്ചപ്പോൾ അതിൽ നിന്നും ഇരുളിനെ പുറത്തെടുത്തു. എന്നാൽ ആ വെളിച്ചം അവിടെ പ്രകാശിച്ചപ്പോൾ അത് മുഴുവനുമായി ഇരുൾ പരത്തി. അതാണ് ആ വ്യത്യാസം. നോക്കൂ, അവൾ ആ ഉദ്ദേശത്തിനാണ് ജനിച്ചത്. അവൾ പറഞ്ഞു, അവൾക്ക് എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് അവൻ പറയുമ്പോൾ അവൾ സംഭവിച്ചെന്താണ്? ആ ഒരൊറ്റ കാര്യത്തിൽ തന്നെ അവൾ വിസ്മയിച്ചു പോയി. അവൾ തീവ്ര ദുഃഖത്തിലായി തീർന്നു. അവൾ പറഞ്ഞു, യജമാനനെ, നീയൊരു പ്രവാചകൻ തന്നെ. ഞാനത് മനസ്സിലാക്കുന്നു. മിശിഹ വരുമ്പോൾ അവൻ ഈ കാര്യങ്ങൾ ചെയ്യപ്പെടുമെന്ന് ഞാൻ അറിയുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ അവളെ വിളിച്ചു. അനന്തരം അവൻ അവളെ വിളിച്ചു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ അവൻ. ദൈവവചനത്താൽ അവളെ തിരിച്ചറിഞ്ഞു. അവൻ അവളെ അവളുടെ പാപങ്ങളിൽ നിന്നും ജീവനിലേക്ക് തിരികെ വിളിച്ചു. അവളുടെ പേർ ബൈബിൾ ഉണ്ടായിരിക്കുകയും ഇന്ന് അവൾക്ക് നിത്യജീവൻ കിട്ടിയിരിക്കുന്നു. അതേ വിധത്തിൽ തന്നെ അവന് നിങ്ങളെയും വിളിക്കാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അതെ, അവളുടെ ധാർമ്മികത പോയി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അവൻ ആ ഹൃദയ വിചാരം വെളിപ്പെടുത്താൻ കഴിയുമെന്ന് അവൾ അറിഞ്ഞിരുന്നു. അത് ആ മിശിഹ തന്നെ ആയിരിക്കണം എന്ന് അവൾ അറിഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെ അവൻ അത് തന്നെയായിരുന്നു എന്നവൾ അറിഞ്ഞിരുന്നു. ഒരിക്കൽ ശിഷ്യന്മാർ വഞ്ചിയിൽ കയറുമ്പോൾ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരുന്നു. കൊടുങ്കാറ്റുകൾ അവർ യേശുവിനെ കൂടാതെയാണ് പോയത്. ആ കൊടുങ്കാറ്റ് ലാസന്റെ വീട്ടിനെന്ന പോലെ ആയിരുന്നു ആ കൊടുങ്കാറ്റും സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരുന്നു. ആ ചെറിയ വഞ്ചി നിറയെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അവർ അലറി വിളിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരിക്കാം. ഇടി മിന്നൽ മിന്നുന്നുണ്ടായിരുന്നു. വഞ്ചി നിറഞ്ഞു വെള്ളം കപ്പൽ പായ്മരം ഒടിഞ്ഞു വീണേക്കാം. പങ്കായം പൊട്ടിപ്പോയെന്നിരിക്കാം. അവരിൽ ഒരാൾ മറ്റയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു. ശരിക്കും വാസ്തവമായ അന്ധകാരത്തിന്റെ മണിക്കൂറിൽ അനന്തരം യേശു നടന്നു വന്നു. എന്നാൽ അവർക്ക് അവനൊരു നിഴൽ പോലെ തോന്നി. അവൻ സംഭ്രമജനകമായ വിധം കാണപ്പെട്ടു. ഒരു ആത്മാവിനെ പോലെ ആയിരുന്നിട്ട് അവർ ഭയത്താൽ അലറി വിളിച്ചു. അത് തന്നെയാണ് ഇന്നത്തെ കുഴപ്പവും. നിങ്ങളുടെ അന്ധകാര സമയത്ത് യേശു വരുന്നു, അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഭയക്കുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതെന്തായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ വിളിച്ചു, ഓ അതൊരാത്മാവാണ്. അവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അനന്തരം അവൻ അവരെ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടരുത്, ഇത് ഞാനാകുന്നു. അന്ധകാരത്തിലെ ഏറ്റവും പരമോന്നത മണിക്കൂറിൽ അവരുടെ സഹായത്തിനായി യേശു കടന്നു വരുന്നു. ആ വിധത്തിലാണ് അവൻ എപ്പോഴും ചെയ്യാറുള്ളത്. അന്ധകാരത്തിന്റെ പരമോന്നതയിൽ അനന്തരം അവരടുക്കലെത്തി യേശു സ്വയം അവനെ പ്രത്യക്ഷമാക്കി. പത്രോസ് ചോദിച്ചു, അത് നീയാണെങ്കിൽ വെള്ളത്തിന്മേൽ നടന്നു പോകാൻ എന്നെ ക്ഷണിച്ചാലും? യേശു പറഞ്ഞു, വന്നോളൂ. എന്താണ് നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, ഈ അവസാന ദിവസങ്ങളിൽ അവൻ അവർക്കായി വളരെ വേഗം വരാൻ പോകുന്നു. ഇപ്പോൾ സഭ ഈ വിൺവന്ധകാർ സഭയത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് വളരെ വിചിത്രമായിരിക്കുന്നില്ലേ? ഞാൻ ഇവിടെ ചിലത് പറയാൻ പോകുന്നു. ഇതൊരു ഉപദേശമല്ല, ഞാൻ പ്രവചിക്കുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ വാക്കിനെ അടിവരയിട്ടുകൊള്ളുക. വളരെ വേഗത്തിൽ സകല വിഭാഗ സഭകളും ഒരു എക്യുമിനിക്കൽ കൌൺസിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അവർ അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവർക്ക് കൌൺസിലിന്റെ പിന്താങ്ങൾ ഉണ്ടായിരിക്കില്ല. അതിനാൽ അവരെ ബഹിഷ്കരിച്ചു കളയുകയും മാത്രമല്ല, ഈ സഭകളിലേക്കോ മറ്റേതൊരു സഭയിലേക്കോ നിങ്ങളുടെ സ്വന്തം സഭ ഏതാണെന്ന് തെളിയിക്കാത്ത പക്ഷം ആർക്കും തന്നെ പോകാൻ കഴിയുകയോ നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനോ കഴിയുന്നതുമല്ല. അത് അങ്ങനെ ആയിരിക്കുന്നതായി നിങ്ങൾ കണ്ടിരിക്കുന്നു. അതങ്ങനെ തന്നെ ഒരു മൃഗത്തിന്റെ മുദ്രയായി സംഭവിക്കാൻ പോകുന്നു. സഭയ്ക്ക്, ആത്മീയ ജനങ്ങൾക്ക് അവർക്കത് ബോധ്യമാകും. എങ്ങനെയൊക്കെ ആയാലും ബന്ധക്കോസ്തുകാരായ നിങ്ങൾക്ക് അത് ബോധ്യമാകും. നിങ്ങൾ അതിനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സഭകൾ, ബന്ധക്കോസ്തു വിഭാഗത്തിലെ അനേക സംഘടനകൾ, നിങ്ങളുടെ നാമധേയങ്ങളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരിപ്പോൾ ശരിക്കും അതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നു, അവർ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരായിരിക്കുന്നു എന്ന് സാക്ഷീകരിച്ചിരിക്കുന്നു. നിങ്ങളത് ചെയ്യുമ്പോൾ അതുമായി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ പരിശുദ്ധാഭിഷേക സുവിശേഷ ഘോഷണത്തെ വേണ്ടെന്ന് വെക്കാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ ബൈബിളെ ഉപദേശത്തെ അടിയറവ് ചെയ്യാൻ പോകുന്നു. അംഗങ്ങൾ ആരും അതിനായി നിൽക്കാൻ പോകുന്നില്ല. വാസ്തവമായും വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികൾ ആദ്യം മരിക്കുകയും അവരെ വചനത്താൽ താക്കീത് ചെയ്ത് മരിക്കുന്നു. ഈ കാര്യം വരുന്നു എന്നവർ അറിയുന്നു. അതേ ശ്രീമാൻ, ഇത് വിചിത്രമായിരിക്കുന്നില്ലേ? ഈ ഇരുളന്റെ മൂർധന്യ അവസ്ഥയിൽ യേശു കടന്നു വന്നിട്ട് അവരെ വിളിക്കുന്നു, പറയുന്നു, ഭയപ്പെടേണ്ട, ഇത് ഞാനാ, ഞാനിപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. എന്റെ വചനത്തെ പ്രത്യക്ഷമാക്കാനായിട്ടാണ് ഞാൻ അവിടെ ആയിരിക്കുന്നത്. അന്നവനായിരുന്നത് പോലെ തന്നെ അവൻ ഇപ്പോഴും ആയിരിക്കുന്നു. അവനത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞിരുന്നു. ഓ, എന്റെ ഗുരു വന്നിട്ടുണ്ട്, നമ്മെ വിളിക്കുകയാണ്. അനേക രോഗികളായ ജനങ്ങൾ ഇവിടെ, യാതൊരു സംശയമില്ല. അവർ ഇവിടെ തന്നെ ഇരിക്കുകയും നിങ്ങൾക്കിനി ഒരു പ്രതീക്ഷയുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞെന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അന്ധകാര സമയത്ത് ഇരിക്കുന്നുണ്ടാകാം. എന്നാൽ ഓർക്കൂ, ഗുരു വന്നിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുന്നു. ഒരു നാൾ, ഏതെങ്കിലും ഒരു നാൾ ഗുരു വന്നിട്ട് കുഞ്ഞാടിജ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഓരോ പേരുകാരെയും വിളിക്കാൻ പോകുന്നു. നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ അവിടേക്ക് ഇപ്പോൾ തന്നെ അവിടേക്ക് കൂടിക്കൊള്ളുക. എന്തെന്നാൽ അവൻ വന്ന് വിളിക്കാൻ പോകുകയാണ്. കല്ലറയിലുള്ളവരും അവന്റെ ശബ്ദം കേട്ട് ജീവനിലേക്ക് തിരികെ വരാൻ പോകുന്നു. ഗുരു വന്ന് നിങ്ങളെ വിളിക്കാൻ പോകുന്നു. അവൻ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നെന്നാൽ ആ ദിവസത്തിനായി തയ്യാറാകേണ്ടതിന് ഉത്തരമരുളുക. ഈ കാലത്തിന്റെ വാഗ്ദാനം അവൻ ഇവിടെ തന്നെ ആയിരിക്കും എന്നവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ അവൻ വീണ്ടും ചെയ്യുന്നു. ഇപ്പോൾ ഗുരു വന്നു നിങ്ങളെ വിളിക്കാൻ പോകുന്നു. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. എന്റെ പക്കൽ ഇവിടെ 6 പേജുകൾ കൂടെയുണ്ട്. എന്നാൽ ഞാൻ എനിക്കതിലേക്ക് ഇപ്പോൾ കടക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഞാൻ നിങ്ങളെ വേഗത്തിൽ തന്നെ പറഞ്ഞേക്കാം എന്ന് വാക്കു തന്നിരുന്നു. ഇപ്പോൾ തന്നെ അതിലും 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. സ്വർഗീയ പിതാവേ, ഓ കർത്താവേ, അത് വീണ്ടും സംഭവിക്കാനിടയാകട്ടെ. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, യേശു വന്ന് നിന്നെ വിളിക്കുന്നു, അവൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അവൻ വിളിക്കുന്നു, കർത്താവേ, അത് വീണ്ടും സംഭവിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ്, കർത്താവിന്റെ ആത്മാവ്, ആത്മാവിന്റെ രൂപത്തിലായി ജനങ്ങളിടയിലേക്ക് ഇന്ന് രാത്രി വരാനിടയാകട്ടെ. അവൻ ഇന്ന് രാത്രി കടന്നു വരികയും തന്നെ പ്രത്യക്ഷമാക്കാനിവിടെയാകട്ടെ. ആ ജനങ്ങളെ പോലെ അവരെങ്ങനെയാണ് അവിശ്വസിച്ചത്, ഞങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കും കർത്താവേ. ഇങ്ങനെ ഒരവസരം ലഭിക്കാത്ത അനേകർ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം. നീ അവർക്ക് ഇന്ന് രാത്രിയിലും വീണ്ടും അത് അനുവദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളത് ദൈവമഹത്വത്തിനായി യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. അത് ശരിയാണ് സഹോദരി, അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക. അത് നല്ലതാണ്, നേരെ മുന്നോട്ട് പോകുക. ഓ, എല്ലാവരും വളരെ ശാന്തമായിരിക്കൂ. അവൻ വന്നു കഴിഞ്ഞെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? അവൻ വന്നു കഴിഞ്ഞു. അവൻ വരുമ്പോൾ അവൻ ഇപ്പോഴും വിളിക്കാറുണ്ടോ? ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്ക മാത്രം ചെയ്താൽ, നിങ്ങൾ ദൈവത്തിന്റെ വചനം വിശ്വസിച്ചാൽ മാത്രം മതി, ദൈവം അതനുവദിക്കും. ഇപ്പോൾ നോക്കൂ, പ്രാർത്ഥന നിലയെ എവിടേക്ക് വിളിക്കാനുള്ള സമയം എനിക്കില്ല. കർത്താവ് അനുവദിച്ചാൽ അവിടെ വെച്ച് ഇന്നു രാത്രിയിൽ ഞാൻ അവരെ വിളിക്കാൻ പോകുന്നു. ഗുരു വന്നിട്ടുണ്ട്. അവസാന ദിവസത്തേക്കുള്ള തന്റെ വചനം നിറവേറ്റാനായി അവൻ വന്നിരിക്കുന്നു. അവൻ അന്നെന്തായിരുന്നോ അത് തന്നെ ഇന്നുമായിരിക്കുന്നു. അന്ന് അവന് പ്രത്യക്ഷമാക്കലോ അതല്ല അവനെ തിരിച്ചറിയിക്കലോ എന്തായിരുന്നോ, അവൻ ഇന്നും അങ്ങനെ തന്നെ. കാരണം അവനിപ്പോഴും വചനമാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? മാത്രമല്ല, ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും വിചാരങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അന്ന് അവൻ ചെയ്തതുപോലെ തന്നെ അതേ വിധത്തിൽ തന്നെ അവനിപ്പോഴും ചെയ്യുന്നു. അവനിന്നും അതുപോലെ തന്നെയല്ലേ? അവൻ ഇപ്പോൾ തന്നെ അത് ചെയ്യുമെങ്കിൽ നിങ്ങൾ അവനിൽ വിശ്വസിക്കുമോ? അത് നിങ്ങൾ അവനിൽ വിശ്വസിക്കാൻ ഇടയാക്കുമോ? ഇപ്പോൾ അവിടെയുള്ള നിങ്ങളിൽ എനിക്കറിയാവുന്ന ആരെങ്കിലും അവിടെയുണ്ടോ? ഞാൻ ആദ്യം നോക്കട്ടെ. എന്നെ അറിയാവുന്ന ആരെങ്കിലും അവിടെ ഇരിക്കുന്നോ നോക്കട്ടെ. ഇവിടെ ചുറ്റിലും ഇവിടെ മുകളിലുമായി അതെന്നെ അറിയുന്നില്ല. നിങ്ങളുടെ കൈ ഉയർത്തിയാലും എനിക്ക് നിങ്ങളെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ രോഗിയായിരിക്കുന്നു. നിങ്ങളുടെ കൈകളെ ഉയർത്തി കാട്ടിയാലും എല്ലാവരും ഒന്ന് ഞാൻ ഊഹിക്കുന്നു. ശരി, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുഴു ഹൃദയത്തോടും ഇപ്പോൾ തന്നെ വിശ്വസിക്കുക. സംശയിക്കരുത്, വിശ്വാസമുണ്ടായിരിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. വളരെ ശാന്തരായിരിക്കണം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഇപ്പോൾ എവിടെയും അനങ്ങുക പോലെ ചെയ്യരുത്. ദയവ് ചെയ്ത് ചെയ്യരുത്. കാണുന്നോ? കാണുന്നോ? നിങ്ങളൊരു ഒരു പ്രാണനും ശരീരവും ആത്മാവുമാണ്. നിങ്ങളുടെ ആത്മാവ് പരിശുദ്ധാത്മാവ് വളരെ ശൗര്യം കുറഞ്ഞതാണ്. ഞാൻ ജനങ്ങളെ എന്റെ കൈകൊണ്ട് പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഈ ഹൃദയ വിചാരത്തിന് വെളിപ്പെടുത്തൽ കടന്നു വരുന്നത് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയിൽ എത്ര പേരുണ്ട്? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അറിയാമോ, നിങ്ങൾ അത് ഓർമ്മിക്കുന്നുണ്ടോ? എന്നാൽ അവൻ പറഞ്ഞു, ജനങ്ങളെ നിന്റെ മേൽ വിശ്വസിപ്പിക്കാനായാൽ അനേക വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടതുണ്ട്. ഞാനൊരു മനുഷ്യനെ കാണുന്നു, ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് യോഗത്തിലും ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന നേരം ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരു ഗുണമുള്ള മനുഷ്യനാണ്. അവന്റെ കൈക്ക് കീഴിലായി ഊന്നുപടികൾ വെച്ചിട്ടുണ്ട്. ഞാൻ വിളി നടത്താൻ തുടങ്ങിയപ്പോൾ ഒരു കറുത്ത നിഴലായി സാത്താൻ അവന്റെ അടുക്കൽ വന്നു. ഞാൻ എന്റെ സ്വന്തം കണ്ണുകളാൽ അത് കണ്ടു. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി കളഞ്ഞു. അവൻ അപ്പോഴും മുടന്തൻ തന്നെയായിരുന്നു. നോക്കൂ, അവൻ അവിടെ വെച്ച് തന്നെ സുഖപ്പെടാമായിരുന്നു. അവൻ ഇങ്ങനെ കാണുന്നോ? എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവൻ പിശാചിനെ കേട്ടു എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആ നിഴലുകളെയും മറ്റു ശ്രദ്ധിച്ചാൽ, ആ രൂപങ്ങളെ ശ്രദ്ധിച്ചാൽ, അവരായിരുന്ന വിധത്തിൽ തന്നെ അവർ എങ്ങനെയാണ് ചെയ്യുന്നോ നോക്കൂ. നോക്കൂ, അതിങ്ങനെയായിട്ട് ഇപ്പോൾ എനിക്ക് സൗഖ്യമാക്കാൻ കഴിയില്ല. നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പറയുന്ന മനുഷ്യൻ അവൻ തെറ്റുപറയുകയാണ്. നിങ്ങൾ മുന്നേ വേദന സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ അത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയിക്കുന്നതാണ്. അവനെ വീണ്ടും കാണാനും വഴിയെന്ന് മാർത്തയ്ക്ക് അറിയാമായിരുന്നുവെങ്കിൽ അവൾക്ക് അവളുടെ ആഗ്രഹം സാധിക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ പ്രത്യക്ഷമാക്കപ്പെട്ട വചനമായിരുന്നു. അത്രമാത്രം ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലേ? തീർച്ചയായും നാം വിശ്വസിച്ചിരിക്കണം. അവൻ വന്നിട്ടുണ്ട്. അവൻ വന്നിട്ടുണ്ട്. അവൻ പരിശുദ്ധാത്മ രൂപത്തിലായി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവനായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചാലും നോക്കൂ, ഇവിടെ മുകളിലായി നേരെ എന്റെ അടുക്കൽ തന്നെ എന്റെ അടുക്കൽ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അനേകർ പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. അത് കെട്ടിടത്തിൽ മുഴുവനുമായിരിക്കുന്നു. നിങ്ങൾ അതിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പറയാനാകില്ല. പറയും, ബ്രദർ ബ്രഹാം, ഇല്ല സർ, എനിക്ക് വേണ്ടി നിങ്ങൾക്കൊരു സ്വപ്നം കാണാൻ കഴിയാത്തതുപോലെ തന്നെ എനിക്കത് പറയാൻ കഴിയില്ല. കാണുന്നോ? നിങ്ങൾക്കും സ്വപ്നം കാണാം. എന്നെ കുറിച്ചുള്ള സ്വപ്നം ദൈവത്തിന് നിങ്ങൾക്ക് തരാൻ കഴിയും. നിങ്ങളത് വിശ്വസിക്കുന്നു. എന്നാൽ അത് നിങ്ങൾക്ക് സ്വയമായി ചെയ്യാൻ കഴിയില്ല. അതായത്, ബ്രദർ ബ്രഹാം, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്വപ്നം കാണാൻ പോകുന്നു. നിങ്ങൾക്ക് അത് പറയാൻ കഴിയില്ല. ഇല്ല, നിങ്ങൾക്കതിന് കഴിയില്ല. അപ്രകാരം എനിക്കൊരു ദർശനം കാണാനും കഴിയില്ല. നിങ്ങൾക്കൊരു സ്വപ്നം തരുന്നത് ആരായാലും ശരി, അവന് തന്നെ അത് ചെയ്യേണ്ടതുണ്ട്. അതേവിധം തന്നെയാണ് ദർശനവും. ഇവിടെ തന്നെയുള്ള നിരയുടെ ഏറ്റവും ഒടുവിലായ ഒരു മനുഷ്യൻ സന്ധിവീക്കവുമായിട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. അവൻ തന്റെ മുഴു ഹൃദയത്തോടും കൂടെ വിശ്വസിക്കുമെങ്കിൽ ദൈവം അവന്റെ സന്ധിവീക്കത്തിൽ നിന്നും സൗഖ്യമാക്കും. അവനത് ചെയ്യുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ സാർ? അവിടെയായിരിക്കുന്ന മെക്സിക്കൻകാരനാണ് നിരയുടെ ഏറ്റവും അവസാനമായിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുമോ? ശരി ശ്രീമാൻ, താങ്കളുടെ തൊട്ടടുത്തായിട്ടിരിക്കുന്ന മകളേക്കും കൂടെ സന്ധിവീക്കമാണ്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു വിശ്വസിക്കുന്ന മകളെ. ഇതുണ്ടായത് അതിൽ നിന്നുള്ള പ്രത്യാഘാതമാണോ? ജനങ്ങളിത് കേൾക്കില്ലയോ? എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ചെയ്യുമോ? ശരി. അവളുടെ തൊട്ടടുത്തായിരിക്കുന്ന മെക്സിക്കൻ സ്ത്രീയെ കുറിച്ച് എന്താണ്? അവൾ ഒരു വയറിന് വിഷയത്താൽ വിഷമിക്കുന്നു. ദൈവം നിങ്ങളുടെ വയറിനെ സുഖമാക്കുന്നു വിശ്വസിക്കുന്നു മകളെ. അവൾക്കത് കിട്ടി. ആ പ്രകാശം അവിടേക്ക് ഇറങ്ങുന്ന ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം അത് സംഭവിച്ചു എന്നാണ്. അതെ, അത് തന്നെയത്. അത് അവളോട് പ്രഹരിച്ചു. അത് അവിടെയായിരുന്നു. അവിടെ നിന്ന് ചുറ്റുമായി ചുറ്റിക്കറങ്ങിയിരുന്നു. അത് ചെയ്യുന്നു. കാണുന്നോ? അവൻ വിശ്വാസം കണ്ടെത്താനായാൽ നോക്കൂ, അവരുടെ അവിശ്വാസം മൂലം അവൻ അനേകം കാര്യങ്ങളെ ചെയ്യാനായില്ല. ഇവിടെ ഒരു മഹിള ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അവൾ ഭയന്നിരിക്കുന്നു. അവളായിരിക്കണം. അവൾ ഒരു അപകടകരമായ അവസ്ഥയിലായി വളരെ മോശമായിരിക്കുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല, എന്നാൽ ദൈവം നിങ്ങളെ അറിയുന്നു. ഈ ക്യാൻസറോ മറ്റെന്തോ ആയാലും ശരി, ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നേരെ എന്നെ നോക്കൂ. ഇവിടെ അനേകർ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നോക്കൂ, അതെന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പറയുന്നത്. ഞങ്ങളെ നോക്കൂ. ഇപ്പോൾ അതെ, നിങ്ങൾ ഇവിടെ നിന്നുമല്ല. നിങ്ങളുടെ വീട് ഇവിടെയല്ല. നിങ്ങൾ കാലിഫോർണിയയിലെ പോർട്ടർ വില്ല എന്ന സ്ഥലത്തുനിന്നുമാണ്. അത് ശരി തന്നെ. നിങ്ങൾ ആരാണ് ദൈവത്തിനോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അവൻ അറിയുന്നു. നിങ്ങളുടെ പേര് ശ്രീമതി ബിൻതാം എന്നാണ്. അത് ശരിയാണ്. ഇപ്പോൾ വിശ്വസിക്കുക. ക്യാൻസർ നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, അത് മാത്രമാണ് നിങ്ങളോട് ചെയ്യാനായി ദൈവം ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ മുഴുവൃദയത്തോടും കൂടെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇവിടെ ഇരിക്കുന്നവരിൽപ്പെട്ട ചിലർ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ലേ? ഗുരു വന്നിട്ടുണ്ട്. നിങ്ങളെ വിളിക്കുന്നു. അവൻ നിങ്ങളെ മരണത്തിനും ജീവനിലേക്ക്, രോഗങ്ങളിൽ നിന്നും സൗഖ്യത്തിലേക്ക് വിളിക്കുന്നു. ഇവിടെ നേരെ പിന്നിലൊരു മനുഷ്യൻ തന്റെ തല കൊമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ശരിക്കും പ്രാർത്ഥിക്കുന്നത് അവനായിട്ടല്ല, അവൻ മറ്റാർക്കോ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതൊരു ഒരു പെൺകുട്ടിക്കായിട്ടാണ്. അതവന്റെ മകളാണ്. നിങ്ങളത് വിശ്വസിക്കുന്നു ശ്രീമാൻ? നിങ്ങളുടെ കാലുകളിൽ നിങ്ങൾ കുഴപ്പമുണ്ട്. നിങ്ങളുടെ മുട്ടുകളിലും കുഴപ്പമുണ്ട്. അത് ശരിയാണ്. കരയേണ്ട ഒരാവശ്യവുമില്ല. അത് നിങ്ങളുടെ അടുത്തുള്ളവൻ അവൻ തന്നെ. നിങ്ങളുടെ മകൾ ഒരു ആശുപത്രിയിലാണ്. അതവളല്ലേ? ക്ഷയരോഗമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു. ഗുരു വന്നിട്ടുണ്ട്. അവളെ വിളിക്കുന്നു. അവളുടെ പിതാവായി നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ ചെയ്യുമോ? ഇന്ന് രാത്രിയിൽ അവൻ അവളെയും നിങ്ങളെയും സന്ദർശിക്കാനിടയാകട്ടെ. അത് അവസാനിക്കാനിട വരട്ടെ. ഇവിടെ ഒരു തവിട്ട് നിറത്തോടുകൂടിയ മുഖമുള്ള ആൺകുട്ടിയിരിക്കുന്നു. അവനൊരു ചർമ്മ രോഗത്താലും ആസ്മയാലും പീഡിതനാണ്. ഒരു ചെറിയ മെക്സിക്കക്കാരൻ പയ്യൻ അവിടെ ഇരിക്കുന്ന മെക്സിക്കൻ കുട്ടിയാണ്. അവൻ ഇവിടെ നിന്നുമല്ല, അവൻ സാൻ ജോസിൽ നിന്നുമാകുന്നു. നീ അത് വിശ്വസിക്കുന്നു മകനെ? മറ്റൊരു കാര്യം, നിന്റെ അപ്പനും കൂടി ഇവിടെ തന്നെയുണ്ട്. അയാളൊരു മിനിസ്റ്ററാണ്. അത് ശരി തന്നെ. നിന്റെ പേരെന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നോ? അത് നിങ്ങളെ വളരെ ആഴത്തിൽ വിശ്വസിക്കാൻ സഹായിക്കുമോ? നിന്റെ പേര് രൂബൻ എന്നാണ്. ദൈവം നിന്നെ സൗഖ്യമാക്കും. ഗുരു വന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ വിളിക്കുന്നു. ഓ പാപിയെ, ഓ രോഗികളായവരെ, വിശ്വാസികളിടയിലായി ഗുരു ജനങ്ങളെ പ്രത്യക്ഷമായിരിക്കുന്നത് കാണാൻ കഴിയുന്നില്ലേ? തന്റെ വിശ്വാസികളായ മക്കളെ ആരോഗ്യത്തിൽ വിളിക്കാൻ അവൻ വന്നിരിക്കുന്നു. എല്ലാ പാപിയെയും മാനസാന്തരത്തിൽ വിളിക്കാൻ അവൻ വന്നിരിക്കുന്നു. പിന്മാറ്റക്കാരാ, സഭാംഗമേ, ഗുരു വന്നിട്ടുണ്ട്. നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു? ഇപ്പോൾ തന്നെ അത് നിങ്ങളുടെ ആവശ്യത്തിനായിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളത് ചെയ്യുന്നു എങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയൂ, അതെന്റെ ആവശ്യത്തിനായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്നതിനെ സ്വീകരിക്കുക. ഗുരു വന്നിട്ടുണ്ട്. നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ ആരായാലും ശരി, നിങ്ങളുടെ ആവശ്യം എന്തായാലും ശരി, ഗുരു വന്നിട്ടുണ്ട്. നിങ്ങളെ വിളിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റപ്പെടാത്തവനാണ്. ആ മഹിള പട്ടണത്തിലേക്ക് പോയി പറഞ്ഞു, വരൂ, തെറ്റെന്തായിരുന്നു എന്ന് എന്നോട് പറഞ്ഞ മനെ വന്നു കാണൂ. നിങ്ങൾ തന്നെ വന്നു കാണുവൻ. ഗുരു വന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ കൈ ഉയർത്തി അവനെ സ്തുതിച്ചുകൊണ്ട് പറയൂ, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ, ഞാനൊരു പിന്മാറ്റക്കാരനാണ്, എന്നെ തിരികെടുക്കണമേ. കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമായിരിക്കുന്നു, എന്നെ നിറയ്ക്കണമേ, ഞാൻ രോഗിയാകുന്നു, എന്നെ സൗഖ്യമാക്കണമേ, ഞാൻ മുടന്തനാണ്, എന്നെ നേരെയാക്കണമേ. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് അവനെ സ്തുതിക്കുക. ആമേൻ. ഇവിടെ എനിക്കൊരു ചെറിയ രാഗം തരാമോ? ഞാൻ അവനെ സ്തുതിക്കും. നിങ്ങൾക്കറിയാമോ? ഞാൻ അവനെ സ്തുതിക്കും. അത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ലേ? നിങ്ങളത് വിശ്വസിക്കുന്നോ? ഞാൻ അവനെ സ്തുതിക്കും. ഓ പാപികൾക്കായി അറക്കപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിപ്പിൻ. സകലരും അവന് മഹത്വം കൊടുക്കട്ടെ. കാരണം അവൻ രക്തം സകല പാപക്കരയും കഴുകി അകറ്റി. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോൾ അവൻ ഇവിടെ ആയിരിക്കുമ്പോൾ അവനായിട്ട് പാടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഈ കെട്ടിടത്തിൽ മുഴുവനുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവാണ് അവൻ. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു, നിങ്ങളെ പറ്റി മുഴുവനും അറിയുന്നു. വരൂ, നമ്മുടെ മുഴു ഹൃദയത്തോടും കൂടി അവനായി പാടാം. ഞാൻ അവനെ സ്തുതിക്കും. അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകളെ ഉയർത്തിയാലും ഞാൻ ഇപ്പോൾ ഞാൻ അവനെ സ്തുതിക്കുന്നു. അവനെ സ്തുതിക്കും. ഓ പാപികൾക്കായി കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിപ്പിൻ. സകലരും അവന് മഹത്വം കൊടുക്കട്ടെ. കാരണം അവൻ രക്തം സകല പാപക്കരയും കഴുകി അകറ്റി. ഓ മകളെ, ഈ ചലരിക്കുന്ന നിങ്ങൾ ഒരല്പം കൂടി ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഞാൻ നമുക്കൊരല്പം കൂടി ശ്രമിക്കാം. ഞാൻ എന്തിനെയോ കാത്തിരിക്കുന്നു. ഞാൻ അവനെ സ്തുതിക്കും. ഞാൻ അവനെ സ്തുതിക്കും. ഓ പാപികൾക്കായി കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിപ്പിൻ. സകലരും അവന് മഹത്വം കൊടുക്കട്ടെ. കാരണം അവൻ രക്തം സകല പാപക്കരയും കഴുകി അകറ്റി. ഇപ്പോൾ നാം വീണ്ടും അത് പാടുമ്പോൾ ചുറ്റിനും തിരിഞ്ഞ് ആരുടെയെങ്കിലും കൈപിടിച്ചു കൊടുക്കുക. അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാടൂ, ഞാൻ അവനെ സ്തുതിക്കും. തുടർന്നോളൂ ഇപ്പോൾ എല്ലാവരും ചേർന്ന്. ഞാൻ അവനെ സ്തുതിക്കും. ഞാൻ അവനെ സ്തുതിക്കും. ഓ പാപികൾക്കായി കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിപ്പീൻ. സകലരും അവന് മഹത്വം കൊടുക്കട്ടെ. കാരണം അവൻ രക്തം സകല പാപക്കരയും കഴുകി അകറ്റി. ഓ പാപിയായ സുഹൃത്തെ, ഇപ്പോൾ ഇവിടേക്ക് നിങ്ങൾ നടന്നു വരില്ലേ? സകലരും കടന്നു വന്ന അവന് മഹത്വം കൊടുക്കൂ. അവൻ രക്ഷകനായി ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്ന ഏവരും അവന്റെ സന്നിധിയിൽ വിശുദ്ധന്മാർ ആത്മാവിൽ അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടേക്ക് വന്നു നിൽക്കില്ലേ? പറയൂ, ഇന്നു രാത്രിയിൽ ഞാൻ സാക്ഷീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവനെ കുറിച്ച് രക്ഷിക്കുന്നില്ല. അവന്റെ ആത്മാവിന് സാന്നിധ്യമുള്ളപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ ഞാൻ അവനെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളത് പാടുമ്പോൾ കടന്നു വരിക. ഞാൻ അവനെ സ്തുതിക്കും. നിങ്ങൾ കടന്നു വരില്ലേ? ഞാൻ അവനെ സ്തുതിക്കും. ഓ പാപികൾക്കായി കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിപ്പൻ. സകലരും അവന് മഹത്വം കൊടുക്കട്ടെ. കാരണം അവന്റെ രക്തം സകല പാപക്കരയെയും കഴുകി അകറ്റി. ഓ അതാണ്, മകളെ നേരെ കടന്നു വരൂ. ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഇനിയാണ് വരാൻ ഇഷ്ടപ്പെടുന്നത്? നേരെ ഇവിടെ കടന്നു വന്ന് ഇവിടെ തന്നിരിക്കും സഹോദരി. ഇപ്പോൾ തന്നെ മറ്റു വ്യക്തിയും കൂടി അവനെ നിങ്ങളുടെ സ്വന്തം രക്ഷണം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ലജ്ജിക്കരുത്. നിങ്ങൾ മനുഷ്യരുടെ മുന്നിൽ എന്നെ കുറിച്ച് ലജ്ജിച്ചാൽ ഞാൻ എന്റെ പിതാവിന്റെയും ദൂതന്മാരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ കുറിച്ച് ലജ്ജിക്കും എന്നവൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ അവനെ കുറിച്ച് ലജ്ജിക്കാതെ അവനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടേക്കാം. അതത്രയേറെ കൃത്യമായിട്ട് സ്വയം വചനം തന്നെ പ്രകടമായി വന്നിരിക്കുന്നു. വിശുദ്ധന്മാർ ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കടന്നു വരൂ. നിങ്ങൾ കടന്നു വരില്ലേ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ സർ. ഇതാ ഒരു പ്രായം ചെന്ന മകളെ കടന്നു വരുന്നു, വളരെ നന്നേ വയസ്സ് ചെന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളും കടന്നു വരില്ലേ? ഞാൻ ഇപ്പോൾ അത് പാടൂ. ഞാൻ സ്തുതിക്കും. ചെറുപ്പക്കാരായ സാമാന്യ ജനങ്ങളെ അത് ശരിയാണ്, ചുറ്റിലുമായി കടന്നു വരൂ, സ്തുതിച്ചുകൊണ്ടേയിരിക്കൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മകളെ. ആ വിധമാണ് അത് ചെയ്യേണ്ടത്. കൊച്ചുകുട്ടികളെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പാപികൾക്കായി കൊല്ലപ്പെട്ട സകലരും അവന് മഹത്വം കൊടുക്കട്ടെ. കാരണം അവൻ കാരണം അവൻ രക്തം സകല പാവക്കറയും കഴുകി അകറ്റി. ഇപ്പോൾ ഈ ജനങ്ങൾക്കിലേക്ക് ധർമ്മോപദേശകർ കടന്നു പോകുന്ന മുമ്പായി ഇനിയും ആരെങ്കിലും കൂടെ വരാനുണ്ടോ? പിന്മാറ്റക്കാരാ, നിങ്ങൾ കടന്നു വരില്ലേ? പറയൂ, ഞാൻ എന്റെ ജീവിതം മൂലം രക്ഷിക്കുന്നു. ഇവിടെയാണവൻ. നിങ്ങൾ എന്നെ ദൈവത്തിന് ദാസം വിശ്വസിക്കുന്നു, നിങ്ങളുടെ കൈ ഉയർത്തിയാൽ യേശു ക്രിസ്തു നമ്മുടെ മധ്യയിലെന്ന് നമുക്ക് എങ്ങനെ പറയാനാകും? കടന്നു വരില്ലേ? അവന് മഹത്വം കൊടുപ്പിൻ. നിങ്ങളെ കടന്നു വന്നവന് മഹത്വം കൊടുക്കില്ലേ? ജനങ്ങളെ, കാരണം അവൻ രക്തം കഴുകി അകറ്റി. മാർത്ത, നീ വരുന്നോ? അതല്ല, നീ മറിയയുമായി വീട്ടിൽ തന്നെ ഇരിക്കാൻ പോകുന്നു. നിങ്ങൾ മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഭാഗ്യസഭയിൽ ഇരുന്നുകൊണ്ടിങ്ങനെ പറയുകയാണ്, ഓ, എന്റെ സഭ അതിനെ ഈ വിധമല്ല വിശ്വസിക്കുന്നത്. ക്രിസ്തു പ്രത്യക്ഷമായി കഴിഞ്ഞിട്ടും നിങ്ങൾ അവിടെ പിന്നിലിരുന്നു കൊണ്ട് അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. അതല്ല, നിങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നു. കൊള്ളാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഇല്ല, ഇന്ന് ഇതാണ് ആ മണിക്കൂർ. യായീറോസിന്റെ മകളുടെ ചുറ്റിനുമായി മരണം ചുറ്റിയതുപോലെ നിങ്ങളുടെ ചുറ്റുമാകുന്നു. ഇപ്പോൾ കടന്നു വരൂ. പിന്മാറ്റക്കാരാ, ഇപ്പോൾ വരിക. ഭാവിയെ ഇപ്പോൾ വരിക. ഇതാണ് സമയം. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അവൻ നിന്നെ വിളിക്കുന്നു. നിങ്ങൾ ചോദിക്കാം, എനിക്ക് എങ്ങനെ അറിയാനാകും? അവൻ എന്റെ ശബ്ദത്തെ ഉപയോഗിക്കുന്നു. രോഗങ്ങളെയും പീഡകളെയും മറ്റും പറയാനായി അവനൊരു ശബ്ദം ഉപയോഗിക്കുന്നെങ്കിൽ പാപത്തിനായും കൂടെ അവനൊരു ശബ്ദത്തെ ഉപയോഗിക്കും എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലേ? പുറത്തു വരിക, ഇപ്പോൾ വരിക. നിങ്ങൾക്ക് എപ്പോഴിങ്ങനെ ലഭിച്ചിട്ടുള്ള വെച്ച് ഇപ്പോഴത്തേതാകാം അവസാന അവസരം. ഒരിക്കൽ കൂടി കൂട്ടുകാരെ, ഇവിടെ വളരെയേറെ പേർ ഇനിയും പുറത്തു വരാനുണ്ട്. ഞാൻ നിങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വിഷമത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയല്ല. ഒരു പക്ഷേ ചിലപ്പോൾ അന്നത്തെ പരീക്ഷന്മാർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അവർ രക്ഷിക്കപ്പെട്ടിരുന്നില്ല. അതേ കാര്യം തന്നെ നിങ്ങളും ചിന്തിക്കുന്നു. ഇപ്പോൾ കടന്നു വരിക, തീർച്ചയാക്കൂ. ചെയ്യരുത്, അതിൽ ഒരു ഒത്തുതീർപ്പും ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിൽ ഒരല്പ സംശയമുണ്ടെങ്കിലോ ഒരു സാധ്യതയും കൊടുക്കരുത്. ഇപ്പോൾ തന്നെ കടന്നു വരിക. നീ ഇരുപ തുറന്നിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവോടെ ആയിരിക്കുമ്പോൾ ഇപ്പോഴാണ് സമയം. ഗുരു വന്നിട്ടുണ്ട്. ആ ഒരു ചെറിയ സംശയം, അതെന്താണെന്ന് അവൻ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. നീ സംശയിക്കുന്നു, അതിന് വിട്ടുകളയുക. ഇപ്പോൾ തന്നെ കടന്നു വരിക. ഗുരു വന്നിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുന്നു. അത് ശരിയാണ്, കടന്നു വന്നുകൊണ്ടേയിരിക്കുക. തുടർന്നും കടന്നു വന്നുകൊണ്ടേയിരിക്കൂ. ഞാൻ അവനെ സ്തുതിക്കും. അവനെ സ്തുതിക്കാനായി നിങ്ങളും കടന്നു വരില്ലേ? പാപികൾക്കായി കൊല്ലപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിപ്പിൻ. സകലരും അവന് മഹത്വം കൊടുക്കട്ടെ. കാരണം അവന്റെ രക്തം സകല പാപക്കരയും കഴുകി അകറ്റി. അവനെ അവകാശപ്പെടാനായി ഇപ്പോൾ പാപികൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ഇപ്പോൾ പാടുന്നു. ജനങ്ങൾ അവനെ സ്തുതിക്കട്ടെ. നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് അവനെ പാടി സ്തുതിക്കുവിൻ. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച്, ഞാൻ അവനെ സ്തുതിക്കും. പാപികൾക്കായി അറക്കപ്പെട്ട കുഞ്ഞാടിനെ സ്തുതിപ്പിൻ. അവന് മഹത്വം കൊടുത്തുകൊണ്ടിരിപ്പിൻ. ഇവിടെ ചുറ്റുമായി നിൽക്കുന്നവർ പ്രാർത്ഥിച്ചു, നിങ്ങളോട് ക്ഷമിക്കാനായി അവനോട് പറയൂ. അതാണ് അവൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ വിളിക്കാനായി ഗുരു വന്നിട്ടുണ്ട്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.